सद्गुरुवे नमस्ते नमस्तुदे सद्गुरुवे नमस्ते नमस्तुदे सद्गुरुदेव तृपादमेप्पोळुम भक्तिपूर्वं स्मरिक्कुन्नु नंगलुम
सद्गुरुवे नमस्ते नमस्तुदे सद्गुरुवे नमस्ते नमस्तुदे सद्गुरुदेव तृपादमेप्पोळुम भक्तिपूर्वं स्मरिक्कुन्नु नंगलुम
സാരമായുള്ള സന്ദേശവാക്യത്താൽ സാധുമർത്ഥ്യരെ ഉദ്ധരിച്ചുള്ളൊരു ബോധരൂപ പരാത്പര സദ്ഗുരു ആദിഭൂവിന്നു തീർത്തു ഭവജനം
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപ്പാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
ചിത്തസങ്കൽപ്പ വിജ്ഞാനരൂപിണി മർത്യജന്മമെടുത്തു ഭുവനത്തിൽ ശ്രദ്ധയോടെ ജനസ്തേനയിച്ചൊരു മർത്യരൂപ മഹാഗുരു പാതിമ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപ്പാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സീമയില്ലാതെ ധർമ്മം വളർന്നപ്പോ സീമവീത പ്രഭാവനായി വന്നു നീ സാധുമർത്ഥ്യരെ ഉദ്ധരിച്ചപ്പര ബോധരൂപനായി വാണ മഹാഗുരു
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സുപ്രധാനമം മാർഗങ്ങളൊരന്ന് മർത്യ നന്മയ്ക്കായോധിയ ശ്രീഗുരു സുഖ്യനായി ഭവാനെന്നും ജനത്തിനെ സുപ്രധാനം അനുഷ്ഠാനമേകിനി
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപ്പാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൂത്രരൂപമായുള്ള വേദാന്തത്തെ പാർത്തലത്തിൽ പകലത്തുമായി ഭവാ അർത്ഥരക്ഷക ത്രിസഗ്രീതികളായി മാറ്റി വേദാന്തമാർക്കും ഗ്രഹിക്കുക ൃത്തിജാലത്തെ ഉള്ളൊരു മർത്യരെ കഷ്ടം തീണ്ടൽ തൊടിയുകൾ കൽപ്പിച്ചു നഷ്ടമാക്കിയ ഹൈന്ദവ ധർമ്മത്തെ കെട്ടുറപ്പുള്ളതാക്കിയ നീയല്ലോ
ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാലമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
കെട്ടുകല്യാണം തീണ്ടിത്തുള്ളിയതും കെട്ടുപെട്ടുള്ള നാചാരമൊക്കെയും കഷ്ടമാക്കുന്ന ജന്മവിശുദ്ധിയെ എട്ടുദിക്കും പ്രവിക്കെ പറഞ്ഞു നീ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപ്പാദമെപ്പോഴും
ஆனந்தம் முதல்கு ஹீமவானம் பாதஜாரேண சஞ்சரிச்சார்ஜித் போதம் லோகத்தினாகே பகர்மரு சாதுவாயி தீராஜித்த சத்குரு
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம் பரிக்கும்
கைகதமாய பூவி கபசினா தெய்வதுல்லியனை வர்த்திச்சு மர்த்தியன கைவருத்தி சமஸ்த சுகங்களும் தெய்வமாய தவால் பூதலீலகள்
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம்
சொல்பமாயுள்ள வாக்குகளாலுடன் கல்பெழுந்த மகத்தத்துவமொக்கையும் மர்த்தியனேகி அனுக்ரகமேற்றிய சத்யமூர்த்தி நமிக்கும்மு ஞங்களும்
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம் மரிக்கும்
சோதரத்தேன வாழினமேவரும் ஆதரவு பரஸ்பரம் காட்டணம் சோதர புத்தி ஜீவிலக்கையும் மேதுரநிதி தரிசிக்கனோரினி
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம் மரிக்கும்
பகுமாரிய களேபரமக்குரு தெய்வமே தவ பாதம் பதிக்கும் கைதலாகும் அடியங்களே பவான் வைகாதெப்போழும் காத்துரட்சிக்கணே
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம்
அத்வைதானந்தம் ஏவனுமார்னிடா அத்வைதாசிரமம் தாபித்த மத்குரு சித்வரூப சநாதனமூர்த்தையே அத்விதீயேன என்னும் விளங்கணம்
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே
அத்தனோதால் பவதீய கீர்த்தனம் தீர்த்த பக்திய சொல்லும் மர்த்தியனே ஆர்த்தி தீர்த்த அனுக்ரகமேகணே கார்த்திகேய சமப்ரப காக்கணே
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம் மரிக்கும்
அத்தமோதால் பவதீய கீர்த்தனம் தீர்த்த பக்திய சொல்லும் நமர்த்தியனு அர்த்தி தீரத்தனுக்ரகமேகணே கார்த்திகேய சமப்ரபகாக்கணே
சத்குருவே நமஸ்தே நமஸ்துதே சத்குருவே நமஸ்தே நமஸ்துதே சத்குரு தேவ கிருப்பாளன் எப்பொழும் பக்தி பூர்வம் மரிக்கும்
பக்தி பூர்வம் மரிக்கும் மூலங்களும் അവൻ മരിക്കുന്നോ ഞങ്ങളും.
നേരത്തെ നമ്മൾ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, അതായിരുന്നു രാവിലത്തെ ത്രയോദശ സർഗത്തിലൂടെ നമ്മൾ വായിച്ചത്. രണ്ട് മഹാവ്യക്തികളാണ് ആത്മോപദേശതകവും എഴുതി തയ്യാറാക്കി കേരള ജനതയ്ക്ക് സമർപ്പിച്ചത്. ഒന്ന് ചൈതന്യാനന്ദ സ്വാമികൾ, ഒന്ന് ശിവലിംഗദാസ സ്വാമികൾ. ഗുരുദേവൻ പറഞ്ഞുകൊടുത്ത് അവരത് പകർത്തിവെച്ച് നമുക്ക് തന്നു. അരിയപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതിയ കേരളത്തിന്റെ ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് ആത്മോപദേശതകം. ആത്മാവെന്ന് പറയുന്നത് എല്ലാവർക്കും എന്തിനേക്കാളും പ്രിയപ്പെട്ട വസ്തുവാണ്. ദില്ലിയിലൊരു പരീക്ഷണം നടത്തുകയുണ്ടായി. ഒരു കുളത്തിലേക്ക് രണ്ട് മൂന്ന് കുരങ്ങിന്റെ കുഞ്ഞുങ്ങളെയും കുരങ്ങനെയും കൂടെ എടുത്തിടുകയുണ്ടായി. എന്നിട്ട് വെള്ളം അതിനകത്ത് നിറച്ചു കൊടുത്തു. കുളത്തിൽ വെള്ളമില്ലായിരുന്നു, മോട്ടർ വെച്ച് വെള്ളം അടിച്ചു കൊടുത്തു. വെള്ളം വീഴുന്നതനുസരിച്ച് കരക്ക് കയറാനാവാത്ത കുരങ്ങ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പം കുരങ്ങ് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു. അതുതന്നെയാണ് വേദാന്തികൾ പറയുന്ന, അവനവന്റെ ജീവനാണ് ഏറ്റവും പ്രധാനം. ആത്മാവ് ആർക്കും എന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് ഗുരുദേവനും ആത്മോപദേശതകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ധനം, ഭാര്യ, പുത്രൻ, ശരീരം എന്നുള്ള വിത്ത പുത്ര കളത്രേപ്യോ ദേഹാദപ്യധിക പ്രിയ ആത്മാഭാതി സദേത്യേഷ നിത്യാനന്ദ ഗനോമത. ആത്മാവ്, ധനം, പുത്രന്മാര്, ഭാര്യ, ശരീരം എന്നിവയേക്കാളും ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒന്നായി നിലനിൽക്കുന്നത് ആത്മാവ് തന്നെയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥകളിൽ പോലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതുകൊണ്ടും ഈ ആത്മാവ് നിത്യവും ആനന്ദവുമായൊരു വസ്തുവാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ആത്മാവ് പുത്രനും ധനവും ഭാര്യയും ശരീരം എന്നിവയെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളത് വിശ്വസിക്കുക? നിങ്ങൾക്കിതെല്ലാം പ്രിയപ്പെട്ടതാണ്, ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. കുടുംബം എന്ന് പറയുമ്പം ധനം വേണം, അതില്ലാണ്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഭർത്താവ് വേണം, കുട്ടികൾ വേണം, എല്ലാവരും വേണം. പിന്നെ ഇവിടെ പറയുന്നു ഇതിനേക്കാളും പ്രിയപ്പെട്ടതാണ് ആത്മാവെന്ന്. നിങ്ങൾക്കിതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങളുടെ ജീവിതമായിട്ട് ഇതിനെ പൊരുത്തപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുമോ? പറയേ. വിരുദ്ധ അഭിപ്രായമാണോ അതോ അനുകൂലിക്കുന്ന അഭിപ്രായമാണോ ഇത്? സത്യസന്ധമായിട്ട് മറുപടി പറയണം. എന്താണ്? എന്തോ ആ, ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം സ്വയം ഇല്ലാത്തവരാ. നമ്മൾ സ്വയം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യം ആലോചിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാ പറയുന്ന ഈ സ്വയം എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നെങ്കിൽ അതിനെ എന്ത് പറയുക? ആത്മാവെന്ന്. അത്രയും ഞങ്ങളെ സംഭവിച്ചല്ലോ, എന്താണ് സ്വയം ഉണ്ടല്ലോ. നമ്മളൊരു വീടും കുടുംബത്തിലും ഇങ്ങനെ ഗുരുദേവൻ ഇങ്ങനെ ഒരു ആശയം നമ്മളോട് പറയുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുക, ഭാര്യ പുത്ര ബന്ധുത്വം ഇതിനേക്കാൾ ഉപരിയാണ് താനെന്നുള്ള ഏക ചിന്ത, അതിന് എന്തർത്ഥമാണ് കൊടുക്കാൻ പറ്റിയ ഒരു കുടുംബജീവിതത്തിൽ? കുടുംബജീവിതമായിട്ട് ഇണക്കിപ്പെട്ട് ഇണക്കി ചേർത്തുകൊണ്ട് ഇതിനൊരർത്ഥത്തെ മാനിക്കാൻ നമുക്ക് പറ്റുമോ? പറയാ ഇല്ല. എന്താ കാര്യം? കുടുംബജീവിതത്തിൽ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിയതിനാണ് കുടുംബം എന്ന് പറയുക. പക്ഷെ ഇവിടെ പറയുന്ന ഉപദേശം ആർക്ക് വേണ്ടിയാ പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗൃഹസ്ഥന്റെ ജീവിതചര്യയ്ക്ക് ഇണങ്ങുന്ന ഉപദേശമല്ല ആത്മോപദേശം. കാര്യം എന്താ? അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന എല്ലാ സാർത്ഥമതിത്വവും അവരുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിനാണ്. ഇവിടെ പറയുന്ന എല്ലാം ആത്മാവിന്റെ നിലനിൽപ്പിനാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരോധമുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ ഗുരുദേവന്റെ ഈ ഉപദേശം ഇണക്കി ചേർക്കുവാൻ നമുക്ക് സാധിക്കുക? അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാം. ധനമില്ലാണ്ട് ഒരു കുടുംബം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. സാധിക്കുമോ? ഇല്ല. പുത്രന്മാരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാകുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് പോകുമ്പോൾ ഇതിനകത്ത് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു തത്വം ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്, നമ്മൾ എത്ര കണ്ട് സ്വാർത്ഥതയുണ്ടാകുന്നുവോ, എത്ര കണ്ട് നാം നമ്മളിലേക്ക് മാത്രം തിരിയുന്നുവോ, അത്ര കണ്ട് കുടുംബത്തിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. ഉണ്ടാവുകയില്ലേ? ഇത് കേൾക്കുന്ന വഴി തന്നെ നിങ്ങൾ ഇനി ഇതെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിൽ ഇറങ്ങണമെന്നുള്ള ആശയമല്ല, മറിച്ച് ക്രമമായിട്ടൊരു ഗൃഹസ്ഥന് ഇങ്ങനെ ചിന്തിച്ചു വെച്ചിട്ട് എപ്പോഴെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ വരും. വരുമില്ലേ? വരും. ഒരു സമയമുണ്ടാകും, ആ സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതായിരിക്കും. ആ ഒറ്റപ്പെടൽ സമയത്ത് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഈ ഉപദേശം ആവശ്യം വേണ്ടുന്നതായിട്ട് വരികയും ചെയ്യും. കാര്യം ജീവിതത്തെ ആരാ ഒറ്റപ്പെടാത്തത്? ഒരാളെ എടുത്ത് കാണിക്കുക. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുന്നത് വല്ല അപകടങ്ങളോ മൃത്യു അങ്ങനെയൊക്കെയാണ്. എന്നാലും അതിനൊരു പരിധിയില്ലേ? ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ജീവിതത്തിൽ വരുമ്പോഴാണ് ഈ ആത്മോപദേശതകത്തിന്റെ പ്രസക്തി അവിടെ തുടങ്ങുന്നത്. ജീവിതമായ അങ്ങനൊരു ദശ എല്ലാവർക്കും വന്നു ചേരുന്നത് കൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടലിനുള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ ഒറ്റപ്പെടുമ്പോഴൊന്ന് മുറുകെ പിടിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ധനം പുത്രൻ ഇതിനകത്തൊക്കെ മമത വളർത്തിക്കൊണ്ടുവന്നാൽ ഇതൊന്നും നമ്മളുമായിട്ട് കൂട്ടിയിണക്കാൻ കുറച്ചു കാലത്തേക്ക് മാത്രമല്ലാണ്ട് പൂർണ്ണമായിട്ട് ഒരു ജീവിതത്തിൽ ഇതൊന്നും ഉപകരിക്കില്ല എന്ന് ഉറപ്പാക്കുകയാണ്. ഒന്ന് മരിച്ചതിന് ശേഷം നമുക്കിവരെ ആരെയും ആവശ്യമില്ല. ഉണ്ടോ? ഒരാളെപ്പോലും ആവശ്യമില്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ കുടുംബത്തിലുണ്ട് അച്ഛനമ്മമാര് നോക്കാത്ത മക്കൾ. ഈ അടുത്ത ദിവസം കൂടെ പോലീസ് എന്ന് ഒരു കുടുംബത്തെ കയറി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം എന്താ? ഉറുമ്പരിക്കുന്ന റൂമിനകത്ത് സ്വന്തം മാതാവിനെ പിടിച്ചു പൂട്ടിയിട്ടിരുന്നു. എത്ര അറസ്റ്റ് വരിക്കുന്നെങ്കിൽ കൂടിയും ഇതിൽ നിന്നൊന്നും ആരും പിന്തിരിയുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിച്ചു തരുന്ന ഒരു പൊരുളുണ്ട്. എന്താ? അവസാന കാലത്ത് നമ്മളിൽ ആരൊരാള് എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ഒന്ന് കിടന്നു നോക്കട്ടെ. കുറച്ച് ദിവസമൊക്കെ അവർക്ക് സഹതാപവും കരച്ചിലുമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം ഇതൊരു ബുദ്ധിമുട്ട് പോലെയാവും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കും, ഞാൻ ഈ പറയുന്ന ആശയത്തെ, എന്താ വിത്തം ധനം ഭാര്യ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ വഴികാട്ടി അല്ല. ഒരു തവണ ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ എന്നെ നല്ലവണ്ണം ഉപാസിക്കണം, നീ എന്റെ ശിഷ്യനാണ്. എല്ലാ ദിവസവും ഗുരുപൂജ കഴിഞ്ഞ് നീ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു ദിവസം ഗുരു എവിടെയോ യാത്ര പോയപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്ത് പൂജ തുടങ്ങി. നല്ല വെയിൽ, ഇതേപോലെ വെയിലുള്ള സമയം. ഗുരു പോയിട്ട് അന്നത്തെ കാലത്ത് വണ്ടിയൊക്കെ കുറവാണ്. പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദാഹിച്ചു വലഞ്ഞ് വെള്ളമൊന്നും കിട്ടിയില്ല. ആശ്രമത്തിൽ വന്നു, വാതിലടഞ്ഞു കിടക്കുക. എന്താ കാര്യം? ശിഷ്യനകത്ത് പൂജയാ. വാതൊക്കെ ഒന്ന് മുട്ടി, ശിഷ്യൻ തുറക്കുന്നില്ല. കുറേ നേരം മുട്ടിയിട്ടുന്നുണ്ട്. ആ നീയൊന്ന് വാതിൽ തുറക്കെന്ന് പറഞ്ഞു. അപ്പൊ അവൻ അകത്തിരുന്നോണ്ട് പറയാ, ഞാൻ അങ്ങേ പൂജിച്ചോണ്ടിരിക്കുക, അങ്ങ് ഇത്തിരി നേരം വിശ്രമിക്കുക. അങ്ങേ ഞാൻ പൂജിച്ചോണ്ടിരിക്കുകയാണ്, കുറച്ചു നേരം അങ്ങ് വിശ്രമിക്കുക എന്ന് പറഞ്ഞു. തൃശ്ശൂരുള്ള ഒരാള്, ഒരു നമ്പൂതിരി, പണ്ട് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് യാത്ര ചെയ്തു. 100 വർഷം മുമ്പാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഒരു ബസ്സാണ് ഓടുന്നത്, അങ്ങ് വളരെ വല്ലപ്പോഴേ ഉള്ളൂ. ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്, എവിടെ ചെന്നാലും സ്റ്റെപ്പ് കണ്ടാൽ തൊട്ടു വന്നിക്കും. അപ്പൊ ഇദ്ദേഹം അന്ന് ഇതുപോലെ സ്റ്റെപ്പ് കണ്ട് ബസ്സിൽ കയറാൻ ചെന്നപ്പോ തൊട്ടു വന്നിച്ചു. പിന്നെ പുള്ളിക്ക് ഒരു കുഴപ്പം, എന്താ സ്റ്റെപ്പെ ചെരുപ്പിടില്ല. അപ്പൊ തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ് ഇയാൾ കയറിയിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ കയറിയിട്ട് ഈ ബസ്സുമേ ബസ്സിന്റെ അടിയിൽ ചെരുപ്പിട്ടു. ബസ്സുമേ സ്റ്റെപ്പുമേ ചെരുപ്പിടാൻ പാടില്ല. കയറിയിരുന്നു, ബസ്സിൽ കയറി വലിയ ഭവ്യതയോടുകൂടിയൊക്കെ ഇരുന്നു. വല്ലപ്പോഴുള്ള യാത്രയാണ്. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരെത്തി മകളുടെ വീട്ടിലേക്ക് പോവാ. മകളുടെ വീട്ടിൽ ചെന്നു. എങ്ങനെയുണ്ടായിരുന്ന അച്ഛാ യാത്രയൊക്കെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് കൊടുങ്ങല്ലൂര് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം ചെയ്തിരുന്നു. എന്താ? സ്റ്റെപ്പിൽ നിന്ന് തൊട്ട് വന്നിച്ച് ഇറങ്ങി. ഇറങ്ങിയിട്ട് അടി ചെരുപ്പ് തപ്പി നോക്കി, കിട്ടുമോ? കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ബസ്സിന്റെ അടി സ്റ്റെപ്പിന്റെ അടി ചെരുപ്പ് നോക്കി, കിട്ടിയില്ല. അപ്പൊ ഇയാള് വീട്ടിൽ ചെന്നപ്പം മകള് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്ന അച്ഛാ യാത്രയൊക്കെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ യാത്രയൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പം മാത്രം. അതെന്താ? തൃശ്ശൂരിട്ട ചെരുപ്പ് കൊടുങ്ങല്ലൂർ കിട്ടൂല. മനസ്സിലേ? നമ്മളീ പലരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അനുസരിക്കുമ്പോഴും ഗുരുദേവന്റെ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ വേറെ വല്ലടവും വെച്ചിരിക്കുമായിരിക്കും. എന്നിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പരിധി നോക്കുന്നത്, എവിടെയാ കിട്ടുക, എവിടെയാ ഉള്ളതെന്ന് പരിധി നോക്കുന്നത്. മനസ്സിലായ? നമ്മൾ നോക്കിയ അവിടെ ഒന്നും കാണുകയില്ല. അതുകൊണ്ടാ ഇവിടെ പറയുന്നത്, മനസ്സും ഹൃദയവും ഒരിടത്തിരിക്കുന്നിടത്ത് മാത്രമാണ് ജീവിത വിജയം വരിക. നമ്മുടെ ചുറ്റുവട്ടമുള്ളതിനെ സ്നേഹിക്കുക. പ്രിയമവരന്റെ യതൻ പ്രിയം സുഖീയ പ്രിയമവരം പ്രകാരമാകും. മനസ്സിലായ? അന്യന്റെ പ്രിയം എന്റെയും പ്രിയമാണെന്ന് ആത്മോപദേശതകത്തിൽ ഗുരു പറഞ്ഞു. മറ്റുള്ളവരുടെ പ്രിയത്തെ ത്യജിച്ചുകൊണ്ട് സ്വന്തം പ്രിയത്തിലേക്ക് ഒരാൾ മനസ്സ് വയ്ക്കരുത്. നമ്മുടെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയമെന്ന് കണക്കാക്കുക. ഇഷ്ടാനിഷ്ടങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതാണോ അല്ലയോ? ആണ്. എനിക്കുള്ള ഇഷ്ടമായിരിക്കില്ല മറ്റൊരാൾക്ക്, മറ്റൊരാൾക്ക് ഉള്ള ഇഷ്ടമല്ല എനിക്കും ഉള്ളത്. ഈ ഇഷ്ടാനിഷ്ട പരിത്യാഗത്തിനിടയ്ക്ക് അകലുന്ന എത്ര ബന്ധങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്! ഈ ബന്ധങ്ങളെയൊക്കെ കൂട്ടിയടക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോട് പഠിക്കേണ്ടതാണ് ഗുരുദേവന്റെ ആത്മോപദേശതകം എന്ന് പറയുന്ന കൃതി. എന്തായാലും അധികം വർണ്ണിച്ചു പോയാൽ നമ്മുടെ ഗ്രന്ഥപരിസമാപ്തി എന്ന് പറയുന്നത് നാളെ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചതുർദശ സർഗത്തിലേക്ക് കടക്കാം. മറ്റെപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യാം. ചതുർദശ സർഗ.
പൂരി പരീത പരിഭൂതതോയ ചൂർണിപ്രവാഹൈ പ്രതിദാലുവാഖ്യ നാരായണാചാര്യവരോപദേശാത് കാശീവ വിശ്വാഭിനുതാവിരേചേ.
പാവശാന്തിയും പുണ്യവായ്പും നൽകുന്ന ശുദ്ധജലത്തോടുകൂടിയ പെരിയാറിന്റെ പ്രവാഹങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ആലുവ എന്ന് പേരെടുത്ത പട്ടണം. ആചാര്യശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുവിന്റെ അധിവാസം കൊണ്ട് ഗംഗാപ്രവാഹത്തെ ചുറ്റപ്പെട്ട വിശ്വനാഥ അധിവാസത്തോടുകൂടിയതുപോലെ കാശീനഗരം പോലെ സർവലോക സംസ്തുതിയായി ശോഭിച്ചു എന്ന് പറഞ്ഞ ഇപ്പൊ നാരായണ ഗുരുദേവൻ എവിടെയാ താമസിക്കുന്നത്? പെരിയാറിന്റെ തീരത്ത്. ശങ്കരാചാര്യർക്ക് സ്വന്തം അമ്മയിൽ നിന്ന് സന്യാസത്തിന് അനുവാദം വാങ്ങിക്കാൻ വേണ്ടി പെരിയാറിന്റെ തീരത്ത് ശങ്കരാചാര്യസ്വാമികൾ മുതലയെ സൃഷ്ടിക്കുകയും മുതലയുടെ വായിൽപ്പെട്ടതായിട്ടും അമ്മ കേണപേക്ഷിച്ചപ്പോഴത്തേക്ക് സന്യാസത്തിന് വിടാങ്കി മുതല രക്ഷിക്കുമെന്ന് പറഞ്ഞ സ്ഥലമാണേത് പെരിയാറ്. വയലാറിന്റെ ഭാഷയിലെ ഏറ്റവും മനോഹരമായ വരികളെല്ലാം കൂട്ടിയിണക്കിയത് ഏതിനെയാ? പെരിയാറിനെയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ വയലാറ് ഹൃദയസ്പർശിയായിട്ട് എഴുതിയിട്ടുള്ളതും പെരിയാറിനെ കുറിച്ചാണ്. ഗുരും വിദിത്വാ സകലജ്ഞമീശം ധർമ്മപ്രചാരായ കൃതാവതാരം ജനസമസ്ത ശരണം പ്രഭേദേ പുരേവതം ഗൗതമബുദ്ധദേവം. ജനങ്ങൾ മുഴുവൻ പണ്ട് ഗൗതമഗോത്രത്തിൽപ്പെട്ട ശ്രീബുദ്ധനെ എന്ന പോലെ ശ്രീനാരായണ ഗുരുദേവനെ ധർമ്മപ്രചരണത്തിനായിക്കൊണ്ട് അവതാരം കൈക്കൊണ്ടവനും സർവജ്ഞനുമായ ഈശ്വരനാണെന്നറിഞ്ഞിട്ട് ആ ഗുരുദേവനെ ശരണം പ്രാപിച്ച് ധർമ്മോപദേശം നൽകി രക്ഷിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ആലുവ അദ്വൈതാശ്രമത്തിലെ ആശ്രയിക്കാൻ തുടങ്ങി. ശിവഗിരിയിൽ നിന്ന് നാരായണ ഗുരുദേവൻ നേരെ പോയത് ആലുവയിലേക്കാണ്. അവിടെ ചെന്ന് അവിടെ അപേക്ഷയോടുകൂടി വരുന്ന ആളുകളെ ഗുരുദേവനെ ആശ്രയിച്ച് ശരണം നൽകാൻ അപേക്ഷയോടുകൂടി ഒരുപാട് പേരെത്തി തുടങ്ങി. പണ്ടൊരിക്കലെ ഗുരുദേവന്റെ ശിഷ്യനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശിവലിംഗദാസ് സ്വാമികൾ. കേട്ടിട്ടില്ലേ? ഞാൻ ഇരിക്കുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃശൂരിനടുത്തുള്ള ആശ്രമത്തിൽ നിന്ന് ഏകദേശം ഒരു 10-28 കിലോമീറ്ററോളം വരുന്ന ദൂരത്താണ് ഇപ്പൊ ശിവലിംഗദാസ് സ്വാമികളുടെ വളരെ മനോഹരമായൊരു സമാധി മണ്ഡപം നിലനിൽക്കുന്നത്. മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ളൊരു സ്ഥലമാണ് ചാവക്കാട് എന്ന് പറയുന്നത്. ഈ പ്രദേശത്താണ് ശിവലിംഗദാസ് സ്വാമികളുടെ സമാധിയുള്ളത്. വിശ്വനാഥ ക്ഷേത്രം, ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. തൃശൂർ ജില്ലയിൽ ഇപ്പം ഞാനിരിക്കുന്നത് പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠന ക്യാമ്പുകൾ നടത്തിയ ആളാണ് ആര്? ശിവലിംഗദാസ് സ്വാമികൾ. അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അനേകം സ്തോത്രങ്ങൾ എഴുതി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ചെല്ലുന്നതിന് ഒരു കാലഘട്ടം മുമ്പ് വരെ അവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ് ശിവലിംഗദാസ്വാമികൾ എഴുതിയ മനോഹരമായ പദ്യങ്ങൾ. ശങ്കരാചാര്യസ്വാമിയെപ്പോലെ വിവേക ചൂടാമണി എന്ന് പറയുന്ന ഗ്രന്ഥത്തെപ്പോലെ തത്തുല്യമായൊരു ഗ്രന്ഥം മലയാള ഭാഷയ്ക്ക് എഴുതി നൽകിയ ആളുകൂടിയാണ് ആര്? ശിവലിംഗദാസ്വാമി. ഗുരുദേവനിൽ നിന്ന് ചെറുപ്രായത്തിൽ എത്തിച്ചേർന്ന് സർവശാസ്ത്രവും പഠിച്ച ഒരു വ്യക്തിയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് ആര്? ശിവലിംഗദാസ്വാമികൾ. ഈ ചാവക്കാട് ക്ഷേത്രത്തിലെ വിശ്വനാഥ ക്ഷേത്രം ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിച്ചു കൊണ്ടുപോയത് ആരാണ്? ഈ സ്വാമിയാണ്, ശിവലിംഗദാസ് സ്വാമിയാണ്. അപ്പൊ ശിവലിംഗദാസ് സ്വാമിയുടെ പ്രവർത്തനം കൊണ്ട് വളരെയധികം മാറ്റം വന്ന ഈ സ്ഥലത്ത് ഒരു തവണ ഒരു വലിയ ഘോഷയാത്ര വെച്ച് അമ്പലത്തിൽ നിന്ന്. ഈ ഘോഷയാത്രയ്ക്കകത്ത് ഒരുപാട് ആളുകൾ പങ്കെടുത്ത്. പോകുന്ന വഴിക്ക് മുസ്ലിങ്ങളുടെ ആക്രമണം ഉണ്ടായി ഘോഷയാത്രയ്ക്ക് നേരെ. ഇത് സ്വാമി ആശ്രമത്തിലിരിക്കുമ്പോൾ അവിടെ വന്ന് പറയുക, ഈ സ്വാമി ഇരിക്കുന്ന അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്ര പോകുമ്പോൾ മുസ്ലിങ്ങൾ ആക്രമിച്ച ആളുകൾ നാലുപാട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ സ്വാമി ഈ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഭഗവാൻ ശിവന്റെ വാഹനമായ നന്ദികേശന്റെ രൂപത്തിൽ ഒരു സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമുണ്ടായിരുന്നു. അടുത്ത് കിടന്ന ഒരു വടിയെടുത്തിട്ട് ഈ കാളയുടെ പുറത്ത് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞ്, ഭക്തന്മാരെ ഉപദ്രവിക്കുമ്പോഴും ഇവിടെ തന്നെ കിടന്നോണമെന്ന് പറഞ്ഞു. ഈ കാള എവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. നിങ്ങൾക്ക് വിശ്വസിക്കാമാവോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച അന്നത്തെ കാലത്തെ ഒരു വാർത്തയായിരുന്നത്. എഴുന്നേറ്റോടിയെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിൽ ആരൊക്കെയാണോ ഉപദ്രവം ഉണ്ടാക്കി അവരെയെല്ലാം കുത്തി മലർത്തി. പിറ്റേ ദിവസത്തെ പത്രമാധ്യമത്തിനകത്തൊരു വലിയ ന്യൂസായിട്ടാണ് ഇത് വന്നത്. മനസ്സിലായോ? ശിവലിംഗസ്വാമി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവസാനം പിന്നീട് ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന യാതൊരുവിധ കാര്യത്തിന് ഒരു തടസ്സവും അവരാരും നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ശിവലിംഗദാസ് സ്വാമികളെ ഇടയ്ക്ക് ഒരു കുട്ടിക്ക് കാലുവേദന, അന്ന് ആയുർവേദം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കാല് മുറിച്ചു കളയണമെന്ന് ആയുർവേദ വൈദ്യന്മാര് ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു. ഉടനെ ശിവലിംഗദാസ് സ്വാമി പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, അതും കൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്ന് നാരായണ ഗുരുദേവനെ കാണുക. ശിവലിംഗദാസ്വാമി ഒരു കത്ത് കൊടുത്തയച്ചു. ഈ കുട്ടിക്ക് ഇങ്ങനെയാണ് രോഗം, അതുകൊണ്ട് കാല് മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഭഗവാൻ അവിടുന്ന് ഭഗവാനെന്നാണ് അവർ സംബോധന ചെയ്യുന്നത്. നമ്മുടെ പറവൂര് കഴിഞ്ഞു വരുന്ന സ്ഥലമാണ് മൂത്തകുന്നം, കൊടുങ്ങല്ലൂരിന് തൊട്ട് മുമ്പ്. അവിടെ ഗുരുദേവൻ ശങ്കരനാരായണ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ രാവിലത്തെ ഭക്ഷണം ഒരുക്കിയിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ അവിടോട്ട് പോവുക. വീടിന്റെ ഉമർത്ത് കിണ്ടി ഇങ്ങനെ വെച്ചിരുന്നു. ശിവലിംഗദാസ്വാമികൾ ആരും എടുക്കാണ്ട് അത് പെട്ടെന്ന് ചാടിയെടുത്തിട്ട് ഗുരുദേവന്റെ കാല് കഴുകി, എന്നിട്ട് ആ കിണ്ടി എടുത്ത് താഴെ തന്നെ വെച്ചു. ശിവലിംഗദാസ്വാമി എന്ത് ചെയ്ത്? കഴുകി വെച്ച ആ കിണ്ടി എടുത്തിട്ട് ഗുരുദേവൻ എന്ത് ചെയ്ത്? ആ കിണ്ടി എടുത്തിട്ട് ശിവലിംഗദാസ്വാമികളുടെ കാലും കഴുകിക്കൊടുത്തു. ഇത്രയധികം സ്നേഹബന്ധമുള്ള ഗുരുശിഷ്യ ബന്ധം ഭാരത ചരിത്രത്തിൽ തന്നെ. ശിഷ്യന്റെ ഗുരുവിന്റെ കാല് ശിഷ്യൻ കഴുകുക എന്നുള്ളത് ശരിയാണ്, പക്ഷേ ശിഷ്യന്റെ കാല് ഗുരു കഴിയ ചരിത്രം, അത്ര ആത്മബന്ധമായിരുന്നു അവരൊക്കെ തന്നെ. അപ്പൊ എന്തായാലും ഇവര് ഈ കത്തും കൊണ്ട് ആലുവയിൽ വന്നു, കത്ത് വായിച്ചു ഗുരുദേവന്റെ മുമ്പിൽ. ശ്രീനാരായണ പരമഹംസദേവന്, ഈ വരുന്ന കുട്ടിക്ക് കാല് മുറിച്ചു കളയണമെന്നാണ് വൈദ്യന്മാർ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പോംവഴി ചെയ്ത് ഒരു പരിഹാര മാർഗം നിർദ്ദേശിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ അവർ മൂന്നാലഞ്ച് പേരുണ്ട്, കുട്ടിയുടെ അച്ഛൻ അമ്മ പിന്നെ വേറെ രണ്ടു മൂന്ന് പേരും കൂടി. അപ്പൊ ഈ ചാർത്ത് കൂടാണ്ട് ഒരു ചാർത്തും കൂടി ഇല്ലേന്ന് ചോദിച്ചു. അത് ശിവലിംഗദാസ്വാമി അറിഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഒരു ചാർത്തും കൂടെ? അതെ, നമ്മെ കാണിക്കാത്തൊരു ചാർത്ത് നിങ്ങളുടെയിലില്ലേ? പെട്ടെന്ന് ഇവരുടെ കൂട്ടത്തിൽ ഒരു ശാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉണ്ടേ, ജ്യോത്സ്യൻ എഴുതി തന്ന ഒരു ചാർത്താ. അത് ശിവലിംഗദാസ്വാമിയോട് ഇവർ പറഞ്ഞില്ല. ഒരു ഹോമം ചെയ്യണമെന്നും പറഞ്ഞ് ജ്യോത്സ്യൻ എഴുതി കൊടുത്തൊരു ചാർത്ത് ഇവർ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു. ഗുരുദേവന്റെ അരികെ വന്നപ്പോൾ ഗുരുദേവൻ അതാണ് ആദ്യം തിരക്കിയത്. ഓ, അപ്പൊ ഹോമത്തിനുള്ള ചാർത്തുണ്ടല്ലേ, എന്നാ ഇനി എടുക്കുക, നമുക്കൊരു ഹോമം ആകാം എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചാർത്തിങ്ങനെ വാങ്ങിച്ചിട്ട് ആ നിലവിളക്കിലോട്ട് ഇതിങ്ങനെ പിടിച്ച് കത്തിച്ചു കളഞ്ഞു. എന്തായാലും ഹോമം കഴിഞ്ഞു, ഹോമം ചെയ്താലല്ലേ രോഗം മാറുക എന്ന് ചോദിച്ചു. അതെ, അപ്പോൾ ഹോമം കഴിഞ്ഞല്ലോ. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ച ചോദ്യം ഇന്നും ചിന്തിക്കേണ്ട ഏറ്റവും വലിയ തത്വമാണ്. കുട്ടിയോട് ചോദിച്ചു, ഈശ്വരൻ സർവവ്യാപി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പൊ ഒന്നും കൂടെ സരളമായി ചോദിച്ചു, എല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ കുട്ടി അപ്പൊ ഒന്നും കൂടെ മൗനമായപ്പോ പറഞ്ഞു, എല്ലായിടത്തും ഈശ്വരം നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ഈശ്വരൻ മാത്രമല്ലേ ഉള്ളെന്നല്ലേ അതിന്റെ അർത്ഥം? വേറെ ഒന്നും ഇല്ലാന്നല്ലേ അതിന്റെ അർത്ഥം? അതെ. അപ്പം പിന്നെ വേദനയുണ്ടോ? ഇല്ല. കാല് മുറിക്കണോ? വേണ്ട. അങ്ങനെ ആ കുട്ടിയുടെ വേദനയും പോയി, കാലും മുറിക്കേണ്ടി വന്നില്ല. അപ്പൊ ഇങ്ങനെ ആലുവ പുഴയോരത്ത് അദ്വൈതാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുദേവൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത, പല കാര്യങ്ങളിലും അന്നത്തെ കാലഘട്ടത്തിൽ അനുഭവസ്ഥരായ ശിഷ്യന്മാര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയും പറയുന്നത് അതാണ്, പാപശാന്തിയും പുണ്യവാഭ്യം നൽകുന്ന പുണ്യവതിയായ ഗംഗയുടെ, ഗംഗയെപ്പോലെ ഏറ്റവും പവിത്രവതിയായി ഒഴുകുന്ന പമ്പയാറിന്റെ തീരത്തിരിക്കുകയാണ് ഗുരു. എന്നിട്ടെന്താ, ഗുരും വിദിത്വാ സകലജ്ഞമീശം ധർമ്മപ്രചാരായ കൃതാവതാരം ജനസമസ്ത ശരണം പ്രവേദേ പുരേവതം ഗൗതമ ബുദ്ധദേവം. ജനങ്ങൾ മുഴുവൻ പണ്ട് ഗൗതമ ഗോത്രത്തിൽപ്പെട്ട ശ്രീബുദ്ധനെ എന്ന പോലെ ശ്രീനാരായണ ഗുരുദേവനെയും കാണുവാൻ അവിടെ വന്നു തുടങ്ങി. അലൗകിക ഭാനനമായ ദാക്ഷം കൃപാരസസ്യന്തികടാക്ഷവീക്ഷം അശേഷവിജ്ഞാന നിധിം ഗുരുന്ദം ശ്രീശങ്കരാചാര്യം അസ്തലോക. ദിവ്യഗാന്ധി ചൊരിയുന്ന മുഖത്തോടുകൂടിയവനും നീണ്ട കണ്ണുകളോടുകൂടിയവനും കാരുണ്യരസം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷവീക്ഷണങ്ങളോടുകൂടിയവനുമായ സർവജ്ഞനുമായ ശ്രീനാരായണ ഗുരുദേവനെ ശ്രീ ശങ്കരാചാര്യരായി അന്നത്തെ കാലത്തെല്ലാവരും ധരിച്ചു. വേദാന്തപാഥോ നിധി മന്ഥനോത്ഥം വജോമൃതം തസ്യ ബുധാനിപീയ സമത്ത സൗഭാദ്രരഹസ്യബോധ സുസംസ്കൃതാന്തകരണവിഭൂവ. ശ്രീനാരായണ ഗുരുദേവന്റെ ഉപനിഷത്തുകളാകുന്ന ക്ഷീരസമുദ്രത്തിന്റെ മദനത്തിൽ നിന്നുമുണ്ടായ വാക്കാകുന്ന അമൃതത്തെ വേണ്ടവണ്ണം ആസ്വദിച്ചിട്ട് സുസംസ്കൃതാന്തകരണത്തോടുകൂടിയവരായ സൂക്ഷ്മത്വം വെളിപ്പെടുത്തുന്ന അറിവ് വേണ്ടവണ്ണം സംസ്കരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി തീർന്ന ശിഷ്യന്മാരെല്ലാം, അങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവരെല്ലാം, വ്യവസ്ഥിതാനാം ഭുവനീ മദാനാം പ്രചാരിതാനാം യഹദേശികേന്ദ്രൻ വ്യാഖ്യാതമൈക്യം ഗുരു ഗുരുണാ പ്രമാണ യുക്തം സമീക്ഷം ഹൃദയം ജഗാര. ഈ ലോകത്ത് ധർമ്മോപദേശപരന്മാരായി ജീവിച്ചിരിക്കുന്ന ഗൗതമബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, ശ്രീശങ്കരൻ, ശ്രീരാമാനുചാര്യർ, ശ്രീമധ്വൻ, യേശുക്രിസ്തു, മുഹമ്മദ് നബി മുതലായ ആചാര്യശ്രേഷ്ഠന്മാരാൽ പ്രചരിപ്പിക്കുകയും അനേകം നൂറ്റാണ്ടുകളായി അനേക കോടി ജനങ്ങളുടെ ജീവിതത്തിന് ആധാരഭൂതങ്ങളെന്ന നിലയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതുമായ ധർമ്മമാർഗങ്ങളുടെ മാർഗങ്ങളെ ഗുരുദേവനാൽ എപ്രകാരമാണോ വ്യാഖ്യാനിക്കപ്പെട്ടത്, അപ്രകാരം അഭിജ്ഞരായ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തെ അത് ആകർഷിക്കുകയുണ്ടായി. ഒരിക്കൽ സഹോദരനയ്യപ്പനും, സഹോദരനയ്യപ്പനെ കുറിച്ച് കേട്ടിട്ടില്ലേ, സഹോദരനയ്യപ്പനും ഗുരുദേവനും കൂടി ഇരിക്കുക, അപ്പോ ഉണ്ട് കുറെ പേര് സ്വാമിയെ ശരണയ്യപ്പ ശബരിമലയ്ക്ക് പോകാൻ ശരണം വിളിച്ചുകൊണ്ട് വരികയാണ്. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിലിരിക്കുന്നു, സഹോദരനയ്യപ്പൻ തൊട്ടടുത്ത്. ഉടനെ സഹോദരനയ്യപ്പൻ സ്വാമിയെ ശരണയ്യപ്പ എന്നാണ് പറയുന്നത്. ഉടനെ ഗുരുദേവൻ പറഞ്ഞു, അയ്യപ്പൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞു. അയ്യപ്പൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞു. അവർ ശരണം വിളിച്ച് പോവുകയാണ് കെട്ടുനിറച്ചിട്ട്. അവർ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഉടനെ സഹോദരനയ്യ പറഞ്ഞു, അന്നാ സ്വാമി ഇവിടുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായേ? അയ്യപ്പൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വാമിയും ഇവിടെയുണ്ട്. ഗുരുദേവനെ വളരെയധികം നിരീക്ഷിച്ച് വിശ്വസിച്ച ആളാണ് ആര്? സഹോദരനയ്യപ്പൻ. ഗുരുദേവനെ ഇത്രയധികം വിശ്വസിച്ച ഒരാള് വേറെയുണ്ടെന്നും പറയാൻ പറ്റില്ല. സഹോദരനയ്യപ്പൻ തന്നെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ. ശിവഗിരിയിലെ ഗുരുദേവൻ വൈദ്യമഠത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മാടനാശാൻ പോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഉടനെ സഹോദരനയ്യപ്പൻ അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്നപ്പോ അത് കറക്റ്റാണ്, ശരിയാണ്, മാടനാശാൻ മരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിശ്വസ്തനായി മാറി. അതാണ് സമാധിഗാനം എടുത്തു വെച്ച് ഒരു തവണ വായിച്ചു നോക്കിയാൽ മതി. സഹോദരനയ്യപ്പൻ എഴുതിയ എന്താ, ഭഗവാൻ എന്നുള്ള സംബോധന പോലും ചെയ്യാതിരുന്ന സഹോദരനയ്യപ്പനുണ്ട്, ഭഗവാൻ എന്ന സംബോധന ചെയ്യിപ്പിച്ച ആളാരാണ്? ഗുരുദേവനാണ്. അത്രയ്ക്ക് ഭക്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ ആർക്ക് സാധിച്ചു? ഗുരുദേവന് സാധിച്ചു. തേഷു പ്രശസ്തേഷു കദാചിദേകേ ഗുരുപദാർത്ഥം ശിരസാവഗന്ധ സംപ്രാർത്ഥയാമാസുരനന്ദബോധ സുധാകരന്തം ഇതി ചന്ദ്രമിത്തം. അദ്വൈതാശ്രമത്തിൽ നാരായണ ഗുരുദേവൻ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ ശ്രീനാരായണ സിദ്ധാന്തങ്ങളെ സത്യാധിഷ്ഠിതങ്ങളെന്നും വൈദികങ്ങളെന്നും സനാതനങ്ങളുമായ ധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുവാനെന്ന വണ്ണം ഉറച്ച വിശ്വാസമുള്ള വിശിഷ്ടമായ ജീവിതം കൊണ്ട് പ്രശസ്തി നേടിയിട്ടുള്ള ശ്രീനാരായണ ശിഷ്യരിൽപ്പെട്ട ചിലർ ഗുരുദേവന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ജ്ഞാനാമൃതവർഷിയായും ചന്ദ്രനെപ്പോലെ സർവജന ആഹ്ലാദകാരിയായും വിജയിച്ചരുളുന്ന സന്യാസി ശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: മതാപിതാൻ ഭുവി ധർമ്മമാർഗാൻ ഭിന്നാനം അഭിന്നാനാമിമന്യമാന സ്വത്വം പരത്വം ച വിഭാവ്യനാഥ മിഥോ നരാവൈരഭരം ഭജന്ത്. അല്ലയ ഗുരുനാഥ, ഭൂമിയിൽ ഈ ലോകത്ത് മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ധർമ്മമാർഗങ്ങളെ അവിടുന്ന് അതിന്റെ സാരാംശത്തെ ഏകരൂപങ്ങളായി പരസ്പര ഭിന്നങ്ങളെന്ന് കരുതുന്നാണെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതെന്റെ മതമാണ്, ഇവർ എന്റെ മതത്തിൽപ്പെട്ടവരാണ്, ഇവരെന്റെ ആളുകളാണ്, അവരന്യമതങ്ങളാണ്, അന്യമതസ്ഥരാണ്, ശത്രുക്കളാണെന്ന് കരുതിപ്പോകുന്ന പരസ്പരം ശക്തിയേറിയ ശത്രുത്വം കൊള്ളുന്നവരുമുണ്ട്. ഗുരുദേവൻ പറഞ്ഞെന്താ ഒരു ജാതി എന്ന് പറഞ്ഞത് വ്യക്തമായി. ഈ ഒരു മതം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇനി പുതിയ ശ്രീനാരായണ മതമാണോ? ശ്രീനാരായണീയർ എന്ന പ്രയോഗം പോലെ ശ്രീനാരായണ മതമാണോ എന്ന് ചോദിച്ചു. വൈരന്തു വൈരം ജനയത് സദാവി ജനം വിഭക്തം വിദദാതി സർവം അയം വിഭാഗ കലഹം വിദന്നൻ സ്വാസ്ഥ്യം സമൃദ്ധിം ച നിഹന്തജസ്രം. എല്ലായപ്പോഴും വൈരത്തെ ജനിപ്പിക്കുന്നതാട്ടെ, ജനങ്ങളെ മുഴുവൻ ഒന്നാകെ പല പല വിഭാഗങ്ങളിൽപ്പെട്ടവരാക്കി തീർത്ത് വൈരത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ വിഭാഗം, ഈ വിഭാഗം പരസ്പര കലഹത്തെ ജനിപ്പിച്ചുകൊണ്ട് അജസ്രം സ്വാസ്ഥ്യം സമൃദ്ധിം ച നിഹന്തി, എല്ലായ്പ്പോഴും ജനസമൂഹത്തിന്റെ സ്വസ്ഥതയും സമൃദ്ധിയും നശിപ്പിക്കും. വയം സമേ ഭാരതഭൂതനൂജ തേനൈവ ദോഷേണ ഹതാത്മവീര്യ വിനൈകമത്യം ശിഥിലാശ്ചിരേണ കാപാരതന്ത്രോന്മഥിതാ ഭവാമ. ഭാരതഭൂമിയുടെ പുത്രന്മാരായ നാം ഭാരതീയരായ എല്ലാവരും ആ ദോഷം ഒന്നുകൊണ്ട് പരസ്പരം കലഹവും ജനിപ്പിക്കുന്ന മതഭേദബുദ്ധിയാകുന്ന ആ ദോഷം കൊണ്ട് തന്നെ ആത്മവീര്യം നശിച്ചവരായിട്ട് ശരിയും തെറ്റും വേർതിരിച്ചറിയുക, മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയുക മുതലായ കഴിവുകളില്ലാത്തവരായിട്ട് സമാനഭിപ്രായവും യോജിപ്പുമില്ലാത്ത വിഘടിതരുമായി തീർന്നിട്ട് വളരെക്കാലമായി സ്വാതന്ത്ര്യത്തിലാണ്ട് നഷ്ടസർവസ്വമായി തീർന്നുപോയിരിക്കുന്ന ഇവർ അത്യന്തം ശോചനീയമായ ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അനേകം വർഷമായാലും ഇനിയും സ്വതന്ത്രരല്ല. വിചാര സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ലണ്ടോ? ഇല്ല. ആലോചിച്ചു നോക്കൂ, ഇപ്പോഴും എന്താണ് ഉള്ളിന്റെ ഉള്ളിൽ? നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതമാണ്. നിർഭയമായിട്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ നാട്ടിൽ സാധിക്കൂ? നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് വെച്ച് നിർഭയരായിട്ടൊന്ന് പ്രവർത്തിച്ചു നോക്ക്, സാധിക്കുമോ? അപ്പം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഭേദാന്തരാണധികാരാണി സന്ധി ജാതീശ്വരോപാധി സമാശ്രിതാനി മതപ്രഭേദേർ ജനിതസ്തു ദോഷ സർവാ സർവാംശതിഷ്ഠതി ആദരിത്രാം. അല്ലയോ ഗുരുനാഥ, ജാതി അല്ലെങ്കിൽ വർണ്ണം, ഈശ്വരൻ എന്നീ ഉപാധികളെ അവലംബിച്ചുള്ളവരും മനുഷ്യർക്ക് പല പ്രകാരത്തെ ദുഃഖങ്ങളുണ്ടാക്കുന്നതുമായ മറ്റ് ഭേദങ്ങളും പരിഹരണീയങ്ങളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇത് അത്യന്തം ദുഃഖകരമായ ഒന്നാണ്. മതാപിതാന ഭുവിധർമ്മമാർഗ സർവോ വിസാരാംശത ഏകരൂപ ഇതി പ്രസിദ്ധം ഭവദുക്തസത്യം പ്രത്യൗഷധം തസ്യ മഹാവിഷസ്യ ഇത പുനഃസർവമതസ്ഥവിദ്വ സമാജ ചർച്ചാ വിഷയോദി സ്യാത്
കഥം പ്രചാരം സദൈവയോഗക്ഷേമായ ലോകസ്യ ഭവേ നിദാന്തം നിയോഗദാനേന വയം യദീയ ക്രിയേക മഹീമ്യ ഗുരുദേവ ധന്യ തദാ സമാജം വിദുഷാം വിദാതും ക്ഷണേന ശക്ഷ്യാമ ഇതി പ്രദീമം തദുക്തിമാകർണ്യ മൃദുസ്മിതാർദ്ധ മുഖാംബുജം ശ്രീഗുരുരിത്തമൂജേ മതീയ സങ്കല്പമനുപ്രവൃത്തം മമ പ്രമോദം തനുദേമദം വ പ്രമാദഹീന വിജയം ലഭന്തേ പ്രമാദിനോ ദുഃഖഭുജോ ഭവന്തി പ്രമാദയേകസ്തു ദദാതിവിഘ്ന ആനന്ദമാർഗം ജുഷതാം നരാണാം വിനാ പ്രമാദം സകലം നിരൂപ്യ കർത്തും ഭവന്തം പ്രവന്തി കൃത്യം സമുദ്യമസാധു വിദായതാം ദദ്വിദ്വദ്വരാണാമിഹമേലനായ നിഷ്പക്ഷബുദ്ധിം മതധർമ്മസാരം വിജ്ഞാൻമുധാനാത്ര ദുമേലയിത്വാ അസ്മാന്മതം ശ്രേഷ്ഠമതാന്തരാർത്ഥം നിഷ്ഠൈക്യരൂപം പ്രതിബോധയന്തു ശ്രേഷ്ഠേ ഗൃഹീത പ്രജയം ഗതസ്യാദനിഷ്ഠിതശ്ചൈവ ധർമ്മസാരം അതോത്ര സമ്പൂർണ വിജയം സഹർഷ ആശാസ്മഹേവ ശുഭകൃദ്വരാണാം വേത്തും തഥാ വേദയിതും ച തത്വം വാദായ വാദിജയായ വാനോ ഏവം സഭായ പ്രമുഖേ വിലിക്യാദാരേപ്യർത്ഥാം തത്ഫലകം മനോജ്ഞം ആദിത്യരൂപ മഗതി സഭരിയ കാര്യംഗിതജ്ഞൈ ശുചിവീർവിധേയൈ ജയോത്ത സത്കർത്തൃ പവിത്രകീർത്തി സമ്പത്തയേ സ്യാനഗിതത്രവാദം സേയം യദാരഭ്യത ആദരേണ തദാ സമാഭ്യ വിവൈരുവേദം അൽപാഹികാ നിർജയിതേ തൃപ്തീം ശിഷ്ടാദ്യതിനാമവി തത്ര പാഠം. ഈ പറയുന്ന ശ്ലോകത്തിന്റെ ആശയമൊക്കെ നിങ്ങൾ ഇതിനു മുമ്പടുത്ത അധ്യായത്തിൽ കേട്ടിട്ടുള്ള ആരാ നേരത്തെ വന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ചില ആളുകൾ മതത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഗുരുദേവൻ ഉത്തരം നൽകി. അതേ ആശയം തന്നെയാണ് ആവർത്തിച്ചിവിടെ പറയുന്നത്. തദേജി ശിക്ഷ പ്രണിപത്യ ദീപം ഗുരും നിദേശം ദബലം ദദീയം വിദാതുകാമാ വിദതു പ്രയത്നം സമത്ര സമ്യക് വ്യവഹാര വിജ്ഞാൻ ശരസമാശ്രേഷ്ഠ വിശിഷ്ടഗാന്ധി സാചൂർണികോദ്യത് പുളിനാ ജഹോഹം യഥോചിതം പൂജയിതം സമർത്ഥ വാരാധിതേയേ വരരാജശുഭ്രാം തീരേ തദീയേ വിഹിതാ മനോജ്ഞേ തുംഗാ വിശാലാ സവിശേഷഭാഗ ശാലാധിതീനാം സുഖവാസദാനേ സംഭാവിതാനേ ച സമർഘരൂപാം സദാശിവേരിയാൻ മഹിതാൻ സമുച്ചാനായാസനസ്താദചിൻപുരിയാം തേ ചക്രിരേ അധ്യക്ഷപദേ സമസ്ത മതസ്ഥവിദ്വജ്ജനസംസദോസ്യം. ഒരു മതസൗഹാർദ്ദ സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തണമെന്നുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ മതസൗഹാർദ്ദയെ നിലനിർത്തുന്ന ഒരു സമ്മേളനം നടത്താൻ എല്ലാവരും കൂടെ തീരുമാനിക്കുക. ശുഭേ മുഹൂർത്തേ സുദിനേ പ്രവർത്തേ മഹാസഭാമാന്യ ജനൗഹപൂർണ സദാശിവാര്യ അധിപതേ പ്രഭാവ രേജേ സുധർമ്മേവ മഹേന്ദ്രമുഖ്യം ചൂർണീ ജലസ്യാസ്രവവൃക്ഷവല്ലീ തദേച്ച സംശ്രേഷവജാത്മനോജ്ഞ ശൈത്യേന സൗഗന്ധ്യഗുണേന ചാട്യോ മന്ദാനിലോസേവ തദത്ര സർവാൻ അദ്വൈത വിദ്യാശ്രമപാഠശാല വിദ്യാർത്ഥിവൃന്ദാല പിതാനവദ്യം മനോവിരാമ ശ്രുതിസുക്തിഗീതീരാനന്ദമജ്ഞാനകരോ സമസ്താൻ തത്രാശ്രമോ വാന്ത സുപുഷ്പിതാമ്ര വിനമ്രശാല ശാഖാഞ്ജല സംസ്ഥിതാസ്തേ വിഹംഗമാ മഞ്ജുലദിവ്യഗാനേർ ആഹ്ലാദയൻ സഭ്യജനാനശേഷാൻ സഭ്യസമുസ്ത അത്രാന്തരേ ശിഷ്യജനൈരനേകൈ കാഷായ പീതാംബരവേഷ്ടിതാംഗ സമാവൃത ശ്രീ ഗുരുരാര്യധുര്യോ ബാലാർക്കവത് പ്രാതുരഭൂസഭായാം. അവിടെ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു സർവമത സമ്മേളനം നടത്തണമെന്നും നിർവിഘ്നമായിട്ട് അതിന്റെ പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് സത്യവ്രത സ്വാമി തുടങ്ങിയിരിക്കുന്ന പ്രമുഖരെ ഗുരുദേവൻ ഏർപ്പാട് ചെയ്യുകയും നാടിന്റെ പല സ്ഥലത്തു നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സഭ്യാസമുദ്ധായ മഹാമുനാന്തം പ്രണയമുരാനന്ദ ഭരാർദ്ധചിത്ത അന്യഗ്രഹീത്താൻ സകരം പവിത്രം ഉക്ഷിപ്യ രക്തോത്ബലകാന്തി ചോരം ഗുരു സമാവിഷ്ടവതി പ്രസന്നേ വേദിൻ സഭായാ ബുധിഭൂഷിതായ സഭാദി സഭാദിനാഥാ സമുവേത്യ ദൈവം പാദപ്രണാമേന പുരശ്ചകാര അഥാനുമത്യാകില തസ്യ വിശ്വ ഗുരു സഭാകാര്യമനുക്രമേണ വിദാതുമാജ്ഞാമകരോ സദക്ഷ സർവേഷു തന്ത്രേഷു സദാപ്രദേഷു സമാപ്തിമുദ്ദേശ സഭാപ്രവൃത്തേരബോധ വിഘ്നം സബലം വിദജ്ഞൈ സമ്യപ്രയുക്ത ശുഭശാന്തി മന്ത്ര സർവാൻവ്യതു സത്വഗുണാഭിരാമാൻ അധോത്ഥിതാ ശ്രീ ഗുരുശിഷ്യ മുഖ്യ സത്യവ്രതാഖ്യോയമിനാം വരേണ്യ പ്രാജ്ഞാൻ സദസ്യ മുദിതാനകാർഷീത് പ്രിയോചിത സ്വാഗത ഭാഷണേന ഗുരുദേവന്റെ ശ്രീ രാമകൃഷ്ണ പരമഹംസന് എപ്രകാരമായിരുന്നു വിവേകാനന്ദ സ്വാമികൾ, അപ്രകാരം ഉള്ള ഒരു വിവേകാനന്ദ സ്വാമിയാണ് നാരായണ ഗുരുദേവന്റെ സത്യവ്രതൻ. നായർ സമുദായത്തിൽ ജനിച്ചിട്ട് ആരെങ്കിലും അടുത്തുകൂടെ തൊട്ട് തലോടിപ്പോയ അവരെ പിടിച്ച് തല്ലിക്കൊണ്ടിരുന്ന ആളാണ് ആര്? സത്യവ്രത സ്വാമി, ആചാര്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നിട്ട് ഗുരുദേവനെ എതിർക്കണമെന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ആലുവായി ചെല്ലുന്നത്. കണ്ട മാത്രയിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ജാതി പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ തുണി വരെ കഴുകി, എന്നിട്ട് ഉജ്ജ്വലമായ പ്രസംഗം കൊണ്ട് ഞാനിരിക്കുന്ന സ്ഥലത്ത് കൊല്ലാട്ടി അമ്പലമെന്നും പറഞ്ഞ് വളരെ പ്രസിദ്ധമായ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട്. ആ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തൊരു വലിയ ഗ്രൗണ്ടായിരുന്നു ആദ്യകാലം. 5000 ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സിലെ മൈക്കൊന്നുമില്ലാണ്ടിരുന്ന് പ്രസംഗം നടത്തിയ ആളാണ് ആര്? സത്യവ്രത സ്വാമി. ഗുരുദേവന്റെ വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് സത്യവ്രത സ്വാമി. സത്യവ്രത സ്വാമികളെ പോലെ വളരെ പാണ്ഡിത്യവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രസംഗത്തിന്റെ തീവ്രതയും ഒക്കെ നിറഞ്ഞ ആളുകൾ ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ വളരെ വിരളമായിരുന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഗുരുദേവൻ അവിടെ വിശ്രമിക്കുമ്പോൾ ഒരുപാട് പേര് സിലോൺ അവിടെ നിന്നൊക്കെ വന്നിരുന്നു ഈ പ്രതിഷ്ഠ കാണാനായിട്ട്. ആ വന്ന സമയത്ത് ഗുരുപ്രസാദ് സ്വാമി എന്ന് പറയുന്ന അന്നത്തെ സ്വാമികൾ എഴുതിയിരിക്കുന്നതാണ്, ശിവപ്രസാദ് സ്വാമികൾ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അന്ന് ഗുരുദേവൻ അവിടെ വെച്ച് എന്നോടൊന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ അന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ട് അവിടെ ഇരിക്കുന്നവരെ എല്ലാം മാറ്റാൻ എനിക്ക് സാധിച്ചു. പക്ഷേ അന്ന് ഗുരുദേവൻ പറഞ്ഞതും പ്രകാരം പ്രസംഗിച്ച ആ പ്രസംഗമല്ലാണ്ട് പിന്നീട് എനിക്ക് അതുപോലൊരു പ്രസംഗം നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്താ കാര്യം? ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട് അവിടെ ഇരുന്ന ആളുകളെല്ലാം മുക്തകണ്ഠം എന്നെ പ്രശംസിക്കുകയുണ്ട്. ഏതാണ് ഗുരുദേവന്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു രംഗമാണ്. അപ്പൊ ഇവിടെയും അങ്ങനെ സത്യവ്രത സ്വാമികൾ നാടിന്റെ നാനാഭാഗത്തു നിന്ന് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ഗുരുദേവൻ പറഞ്ഞതും പ്രകാരം എഴുതി തയ്യാറാക്കിയ വാഗ്ധോരണിയെ സ്വാഗത രൂപത്തിൽ പ്രസംഗിക്കുകയാണ് അലുവ അദ്വൈതാശ്രമത്തിൽ. അസോ തദോ വാച യതിജ്വലാർത്ഥം വിജ്ഞപ്തി രൂപം മഹിതം പ്രബന്ധം സമാജസന്താന നിദാനഭൂതം ഗുരുനിർദ്ദേശം വിശദം വദന്തം. സ്വാഗത പ്രഭാഷണത്തിന് ശേഷം സത്യവ്രതൻ എന്നറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠൻ മതങ്ങളുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച് ചിന്തോദ്ദീപകമായി പ്രതിപാദനത്തോടുകൂടി സർവമത സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. ഗുരുദേവന്റെ നിർദ്ദേശമനുസരിച്ച് ഉപദേശമനുസരിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന വളരെ സ്പഷ്ടവും സ്ഫുടവുമായ ഉച്ചാരണത്തോടുകൂടി വ്യക്തമായി പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ പ്രബന്ധം അന്നവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും സന്തോഷത്തെ നൽകി. ആദൃത്യകാര്യക്രമമാഗമജ്ഞ സഭാപതി ശുദ്ധഗഭീരസത്വ സഭ്യാൻപബുദ്ധാനകരോ സ്വകീയ മഹോനദോ വക്രമവാഗ്മയേന. ശ്രുതിയെ സ്മൃതിയെയും അനുസ്മരിച്ചുകൊണ്ട്, ശ്രുതി എന്ന് പറഞ്ഞ വേദം, സ്മൃതി എന്ന് പറഞ്ഞ പുരാണാദികളെല്ലാം പെടുവതി, അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന മതത്തിന്റെ നാനാ വശങ്ങളെക്കുറിച്ച് അപഗ്രഥനാത്മകമായ ഒരു പ്രസംഗം, സൂക്ഷ്മമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ രീതിയിൽ പ്രൗഢഗംഭീരമായൊരു പ്രസംഗം ആര് തയ്യാറാക്കിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു? സത്യവ്രത സ്വാമി. നാരായണാചാര്യവരോപദേശ പയോപതിം സുതരാം വിലോഢ്യ സുതാം ഗൃഹീതാം വിതരൻ ബുധോഭ്യോ നാരായണോ ഭൂസ സദാശിവാര്യം. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന സദാശിവ അയ്യർ സർവമത സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു. നാരായണ ശ്രീനാരായണ ഗുരുദേവ ഗുരുവാകുന്ന ആചാര്യശ്രേഷ്ഠന്റെ അദ്വൈത വേദാന്ത സിദ്ധാന്ത ഉപസ്കൃതങ്ങളായ ഉപദേശങ്ങളാകുന്ന ക്ഷീരസമുദ്രത്തെ നല്ലപോലെ ശക്തിപൂർവം കടഞ്ഞിട്ട് നേടിയെടുത്ത അമൃതത്തെ ബുധന്മാർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നവനായിട്ട് നാരായണ ഗുരു തീർന്നു. നിപീയതേതാം വിബുധാ സദസ്യ സ്വധർമ്മമാർഗേഷു ചിരാദുദൂഢാദും വികൽപ്പവൈധുര്യ ഭരാദ്വിമുക്ത സ്വസ്ഥ വിഭൂവാസുവിനശ്ച ശുദ്ധ തദപ്രസിദ്ധാൻ മതധർമ്മമാർഗാൻ പ്രേഷ്ടാം പുരസ്കൃത്യ കൃത്യാനുഭൂവൻ വിദ്വദ്വരാണാം ഇഹഭാഷണാനി വിജ്ഞേയ തത്വാമൃതദായകാനി ദ്വാഭ്യാം ദിനാഭ്യാം കലുസംപ്രവൃത്ത സഭാസമുദ്ദിഷ്ട ജയപ്രദാർത്ഥി ചമത്കൃതാ വിശ്വഗുരുർവിശിഷ്ട സന്ദേശ സങ്കീർത്തനദോപഭാസേ മതേഷു സർവേഷു ജഗസ്ഥിതേഷു മനുഷ്യവർഗാഭ്യുദയപ്രദേഷു സാരാംശദോ ഭേദലവോ വിനാസ്തി ഏതജ്ജഗസ്യം വിദിതം സമേഷാം വിദ്വേഷബുദ്ധിം മതധർമ്മഭേദാം നിഷ്ഠാം ജഗദ്ധ്യാം ബഹുദുഃഖഹേതും സംത്യജ്യ സൗഹാർദ്ദരസാർദ്ധചിത്താ ഭവന്തു സർവേ സുഖിനോ നിദന്തും. എല്ലാവരും സുഖികളായി തീരണം, മതഭേദബുദ്ധി നശിക്കണം, പരസ്പരമുള്ള വൈര്യം ഇല്ലാതാക്കണം, സ്നേഹപ്രധാനമായ വികാരം കൊണ്ട് മുഴുകിയ മനസ്സോടുകൂടിയവരായിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം അത്യന്തം സ്തുതികളായി തീരും. വിജ്ഞാനമേത പരമം ഭവത്രം സംരക്ഷണീയം മഹതാക്രമേണ വിദ്യാലയ സർവമതസ്തധർമ്മ പ്രബോധദാര്യത്ര മഹാനുവായ ശ്രീബ്രഹ്മവിദ്യോപനിഷസ്കൂട വേദാന്ത നാംനാ ഭുവനേ പ്രസിദ്ധ അജ്ഞാത തത്വാർത്ഥ സുബോധദാത്രി മീമാംസയാചോത്തരയാ വിശുദ്ധ അദ്വൈത സിദ്ധാന്ത രഹസ്യഗോത്രി സൈവാത്ര മുഖ്യം പദമർഹനീതി ശ്രീബ്രഹ്മവിദ്യാലയ സജ്ഞയായ ആചന്ദ്രതാരം ജേതാ ജഗത്യാം. സന്ദേശമേതം മധുരേർവജോവീരയ്യപ്പനാമ പ്രതിഷ്ഠശിഷ്യ യുവാവിരൂപോ ഗുരുസന്നിധാന നിയന്ത്രിതാത്മാസുതിയാം വരിഷ്ഠം. ഗുരുദേവന് ആത്മനിഷ്ഠന്മാരായിരിക്കുന്ന അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. നല്ലവരായിരുന്നു എല്ലാവരും. ബാലുവയിൽ വെച്ച് തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്രഹ്മചാരി അവിടെ വന്നു. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സന്യാസത്തിന് വേണ്ടി പഠിക്കാൻ വരുന്ന ആളാണ് ബ്രഹ്മചാരി. അവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരാള് അവിടുത്തെ ഒരു മൊന്ത എടുത്തുകൊണ്ട് വന്നു. ഈ ഓടിനൊക്കെ അന്ന് നല്ല വിലയുള്ള കാലമാണ്. ഇത് കൊണ്ടുവന്ന് ഈ ആശ്രമത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്താ കാര്യം? ഇത് ആശ്രമത്തിലെയാണ്, കാണാനില്ലായിരുന്നു. ഇപ്പൊ തിരികെ കൊണ്ടുവന്ന് കൈമാറി കിട്ടിയയാള് ഇവിടെ കൊണ്ടു കൊടുത്തു. അന്വേഷണം ആരംഭിച്ച് ആരാണ് ഇത് ആശ്രമത്തിൽ നിന്ന് വിറ്റേന്നറിയാൻ അന്വേഷണം ആരംഭിച്ച് അവസാനം ചെന്നിരുന്നത് ഈ ബ്രഹ്മചാരിയിലാണ്. ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ബ്രഹ്മ ഇവിടെ വെച്ചിട്ട് ചാരി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ബ്രഹ്മ ആശ്രമത്തിന്റെയാണ്, ചാരിയുടെ വഴിക്ക്. അങ്ങനെ മൊന്ത തിരിച്ചു കിട്ടുകയും ചാരിയുടെ വഴിക്ക് പോയി. അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ്. അർത്ഥം തദീയം വിശദം വദൻ സാക്രമാ സമുജൃമ്യത തത്വീര്യ മനോഹരത്യുജ്ജ്വല ഭാഷണേന സഭാംഷണാദാത്മവശേജകാരം. അത്യുജ്ജ്വലമായ പ്രഭാഷണം കൊണ്ട് മതത്തിന്റെ നാനാ വശത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ആ പ്രഭാഷണം ചെയ്ത ആളുകളിൽ ശ്രദ്ധാലുക്കളായി തീർന്നു. തഥോപരോ ശ്രീ ഗുരുശിഷ്യമുഖ്യ ശ്രീമാധവോ വാഗ്മിവരപ്രഭാവി സഭ്യനാദാംഗീകരണായ തസ്യ വജോവിരഭ്യാർത്ഥിതവാൻ മനോജ്ഞൈ. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീ കെ അയ്യപ്പൻ എന്ന് പറയുന്ന ഗുരുവിന്റെ സർവമത മഹാപാഠശാല സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പുരസ്കരിച്ചുള്ള സന്ദേശമടങ്ങിയ പ്രമേയം വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റൊരു ശിഷ്യപ്രമുഖനും ബഹുമുഖങ്ങളായ വൈശിഷ്ട്യങ്ങളോടുകൂടിയവരും വാഗ്മിയിൽ വെച്ച് ശ്രേഷ്ഠനുമായ ശ്രീ മാധവൻ, ടി കെ മാധവൻ, ആ പ്രമേയത്തിന്റെ അംഗീകരണത്തിന് വേണ്ടി പ്രതിപാദന രീതി കൊണ്ടും പ്രതിപാദന ആർത്ഥ ഗൌരവം കൊണ്ടും ഹൃദയംഗങ്ങളായ വാക്യങ്ങളെക്കൊണ്ട് സദസ്യരോട് അഭ്യർത്ഥിച്ചു. ഹർഷാരവൈർഹസ്ത്രകൃതസ്വനൈശ്ച പ്രകാശേൻ സ്വാഭിമതം തദസ്യ ദിവ്യേശ്ച വാദ്യാധുനി വിപ്രമോദം ദേവാഭിപ്രാഗിടയൻ പ്രമാം. ആ അഭിപ്രായത്തെ അന്ന് ആ സമ്മേളനത്തിൽ കൂടിയ തടിച്ചുകൂടിയ ജനങ്ങളെല്ലാം ഏകകണ്ഠേന പാസാക്കി. അഥാഗ്രവാച്യം പ്രവരസ സി വി കുഞ്ഞുരാമ കുശലക്കലാസു സമ്മേളനാന്തേവദാസമസ്താകൃതജ്ഞദാസംഗതനേന തുഷ്ടാൻ. മഹാപണ്ഡിത പരിഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ബ്രഹ്മവിദ്യാലയം എന്ന പേരിൽ ഒരു സർവമത മഹാപാഠശാല സ്ഥാപിക്കണമെന്ന് ശ്രീനാരായണ സന്ദേശമടങ്ങിയ പ്രമേയം സദസ്യർ സന്തോഷപൂർവ്വം സ്വീകരിച്ചതിനു ശേഷം പ്രതിപാദന രീതി കൊണ്ടും പ്രതിപാദിതാർത്ഥ ഗൌരവം കൊണ്ടും വിശിഷ്ടമായ വാക്കുകളെ പ്രയോഗിക്കുക കരുത്തുള്ള സാഹിത്യകാരന്മാരിൽ വെച്ച് പ്രമുഖനും കുശലനുമായ സി വി കുഞ്ഞിരാമൻ, കേരളാമതി പത്രത്തിന്റെ സ്ഥാപകനായ സി വി കുഞ്ഞിരാമൻ, സമ്മേളനാന്തത്തിൽ അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം കൃതജ്ഞത പറഞ്ഞു. മഹാപണ്ഡിതനായിരുന്നു ആര്? സി വി കുഞ്ഞിരാമൻ. ഗുരുർമഹത്തം മഹനീയവൃത്തെ തദ്വാചിയം ച പ്രതിദം പ്രശസ്യ മിതേർവജോഭീർവിഹിതം തുവാച്യം തദ്വാഗ്മിനം ഖ്യാപേതി സ്മപാഠം സമ്മേളനം സാധു വിധാതുമേവം സഹായഹേ സഹസൈവദേഭ്യ ഗുരുർനിർദ്ദേശേന കൃതാഹി പൂജാതനേരനേകേ സുജനേ സുശിക്ഷൈഹി സമംഗളം പര്യവസാന സമാപ്തേ സമാജകാരേ മഹതീ പ്രവന്ന ഗുരുസമസ്താനനുഗൃഹ്യ സംരാം തതോ അഗമത് സഭ്യവരാനുയാത ജയ ജയ ഗുരുമൂർത്തേ നാഥ നിത്യം നമസ്തേ സകലമനുജയോഗക്ഷേമകർത്തേ മഹാത്മൻ ഇതി മുഹുരതിവേലാഹ്ലാദവെന്തോ വദന്തോ വിമനശൈവമന്ദം സത്യലോകസ്തദോഹു. അല്ലയ ഗുരുദേവ, സർവോകൃഷ്ണനായി അവിടുന്ന് സർവ അനുഗ്രഹകർത്താവായി നെടുന്നാൾ വർത്തിക്കണമേ. സമ്മേളനത്തിന്റെ അവസാനം അവരെല്ലാവരും കൂടെ ആവശ്യപ്പെട്ടു. അല്ലയോ രക്ഷിതാവേ, അങ്ങ് ഞങ്ങൾക്ക് രക്ഷാകരനായി ചിരകാലം വർത്തിക്കണമേ എന്നെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. സകല മനുജർക്കും യോഗക്ഷേമത്തെ ചെയ്യുവാനായിട്ട് ലോകാനുഗ്രഹ തൽപരന്മാരും ത്യാഗികളുമായ ജനങ്ങളിൽ പ്രമുഖനായ അല്ലിയ ഗുരുദേവ, യോഗക്ഷേമം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അങ്ങയെ ഞങ്ങൾ എല്ലാവരും കൂടി നമസ്കരിക്കുന്നു എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നവരും ഗുരുവിന്റെ അഭിഷ്ടപ്രകാരം നടത്തപ്പെട്ട സർവമതേ സമ്മേളനത്തിൽ പങ്കുള്ളവരും പ്രശസ്ത പണ്ഡിതന്മാരുടെ മതപ്രഭാഷണങ്ങൾ കേൾക്കുവാനും സാരാംശങ്ങൾ ഗ്രഹിക്കുവാനും സാധിച്ചവരായി തീർന്ന സന്തുഷ്ടരായ ജനങ്ങൾ മുഴുവൻ ഗുരുവിന്റെ സന്നിധാനത്തെയും ആ മഹാസദസ്സിനെ വിട്ടുപോകാൻ താൽപ്പര്യമില്ലാത്തവരുമായി തീർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ആ സദസ്സിൽ നിന്നും എല്ലാവരും പോയി. ഇത് ചതുർദശ സർഗ. ആരാണ് ഗുരുദേവന്റെ പുഷ്പാഞ്ജലി എഴുതി സമർപ്പിച്ചതെന്നറിയാം? ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ആരാ? ചൈതന്യാൻസ്വാമി. ചൈതന്യാൻസ്വാമിയും നാരായണ ഗുരുദേവനും കൂടെ ആലുവ അദ്വൈതാശ്രമത്തിലിരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗുരു പറഞ്ഞ് എനിക്ക് അരിയപ്പുറം വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യാൻസ്വാമി എല്ലാം എടുത്ത് തയ്യാറെടുത്തു. പോകണ്ടേ? നോക്കിയപ്പോ ഗുരു കണ്ണടച്ചിരിക്കുക. 20 മിനിറ്റോളം അങ്ങനെ ഇരുന്നു. കണ്ണ് തുറന്നപ്പോ ചെന്ന് തൊഴുതിട്ട് പറഞ്ഞ്, അരിയപ്പുറത്ത് പോകണ്ടേയോ? അപ്പൊ ഗുരു പറഞ്ഞു, നാം പോയി വന്നല്ലോ. ഇത് കേട്ട പാടെ ചൈതന്യാൻസ്വാമി നേരെ അരിപ്പുറത്തേക്ക് പോയി. എന്താ അവിടെ നടന്നേന്നറിയണം. ഗുരു പോയി അങ്ങനെ അധികം സംസാരിക്കില്ല. ഗുരുവിനോട് അങ്ങോട്ടൊന്നും ചോദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാകില്ല. അത് ഗുരുവിന്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ മുഖത്തിന്റെ ഗാംഭീര്യവും മുഖത്തിന്റെ ഭാവവും കണ്ടാൽ
ആരോ നമ്മളെ മനസ്സിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നിക്കുമെന്ന് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുദേവന്റെ സ്നേഹാനുസൃണമായ പ്രവർത്തന രീതി കൊണ്ട് നമ്മൾ അവിടെ ചെന്നാൽ എഴുന്നേറ്റ് പോകാനും തോന്നിക്കില്ല. അപ്പൊ അങ്ങനെ ചൈതന്യാനുസ്വാമി അരിയപ്പുറത്ത് ചെന്നു. ഇനി ചൈതന്യാനുസ്വാമി പറയുന്ന വാക്കിലേക്ക് ഇനി നിങ്ങളെ ഞാൻ കടത്തിവിടാം. അരിയപ്പുറത്ത് ഭൈരവൻ ശാന്തിയാണ് പൂജ ചെയ്യുന്നത്. ആരാണ് ഭൈരവൻ ശാന്തി? 75 വയസ്സുവരെ കണ്ണു കാണാത്ത ഒരമ്മ അരിയപ്പുറത്ത് ചെന്നു. ഈ അമ്മയ്ക്ക് ഒറ്റയൊരു മോഹം. അന്ന് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കും ഗുരുവായൂരപ്പനോ ആരും അല്ല ദൈവം. പിന്നെ ആർക്കാ? ആരാ? ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാ. ഗുരുദേവൻ എവിടെ ചെല്ലുന്നോ അവിടെ എല്ലാം തടിച്ചുകൂടിയ ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ അമ്മയ്ക്ക് ഗുരുദേവനെ ഒന്ന് കണ്ടിട്ട് കണ്ണ് കാണണം. ഇതുവരെ കണ്ണിന് കാഴ്ചശക്തിയില്ല, പക്ഷെ ഗുരുദേവനെ ഒന്ന് കാണണം. തീർച്ചയായിട്ടും അത് സാധിക്കുമെന്ന് വിചാരിച്ച് അരിയപ്പുറത്ത് ചെന്നു. ഭൈരവൻ ശാന്തിയിലൊക്കെ ചെന്ന് വിവരം പറഞ്ഞു. അമ്മ ഇവിടെ ഇരുന്ന് ഭജനം ചെയ്തോ, നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭജനം ആരംഭിച്ചു. ആദ്യം ആദ്യം ഒരു നേരം ഭക്ഷണമായി, പിന്നെ ഭക്ഷണം ഉപേക്ഷിച്ചു, വെള്ളം മാത്രമായി, പിന്നെ വെള്ളവും ഉപേക്ഷിച്ചു. 75-കാരി മുത്തശ്ശി തളർന്നു വീണു. വീണ സമയത്ത് ആരെവിടെ നിന്ന് വന്നത്? ആലുവയിൽ നിന്ന് ഗുരുദേവൻ. മനസ്സിലായ? ഇവിടെ വന്ന മുത്തശ്ശി, തളർന്നു വീണ മുത്തശ്ശിയെ രണ്ട് കൈയും കൊണ്ട് ഒരാൾ പൊക്കിയെടുത്തു. എന്നിട്ട് നോക്കിക്കോളൂ എന്നെ എന്ന് പറഞ്ഞു. നോക്കി, ആ തളർച്ചയെല്ലാം മാറി ഞാൻ സ്വാമിയെ കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം വെച്ചു. ഉടനെ ആളുകളെല്ലാം കൂടെ തടിച്ചുകൂടി. ഇതാ കാര്യം, കാഴ്ചശക്തി കിട്ടി, ഗുരുദേവൻ പോവുകയും ചെയ്തു. ഈ മുത്തശ്ശിക്ക് കാഴ്ചശക്തി കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് തളർച്ചയെല്ലാം അങ്ങ് മറന്നുപോയി. ഉടനെ ഭൈരവൻ ശാന്തി വന്നിട്ട് ചോദിച്ചു, ഏത് സ്വാമിയാ കണ്ടത്? അങ്ങനെ ഓരോ സ്വാമിമാരുടെ ഫോട്ടോ കാണിച്ചിട്ടാവുന്നുമല്ല അവസാനം ഗുരുദേവന്റെ ഈ സ്വാമിയാ. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചൈതന്യാൻ സ്വാമി ആലുവയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഇതെല്ലാം ഭൈരവൻ ശാന്തി അങ്ങോട്ട് പറഞ്ഞപ്പോ ചൈതന്യാൻ സ്വാമി പറഞ്ഞു, അത് ഞാനും ഗുരുദേവനും ഒപ്പം ഇരിക്കുന്ന സമയത്ത് ഗുരുദേവൻ അവിടെ നിന്ന് പോയി വരട്ടെ അരിയപ്പുറം വരെ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. മനസ്സിലായ? ഇവിടെ എത്തിച്ചേർന്നു. ഇങ്ങനെ കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് ചൈതന്യാൻ സ്വാമിയുടെ വാക്കാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അന്ധയായിട്ട് കണ്ണു കാണാത്ത ഒരു അമ്മയ്ക്ക് 75-ാമത്തെ വയസ്സിൽ കാഴ്ചശക്തി തിരികെ കൊടുത്തുകൊണ്ട് ഗുരുദേവൻ അരിയപ്പുറം ക്ഷേത്രത്തിൽ ആ അമ്മയെ അനുഗ്രഹിച്ചെങ്കിൽ കണ്ണിന് രണ്ടിനും കാഴ്ചശക്തിയുള്ള നമ്മളെ എന്താ പിന്നെ അനുഗ്രഹിച്ചാൽ? ഈശ ഗുരുദേവ ഭജനം ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഗുരുദേവൻ വരുത്തിവെക്കില്ല. കാര്യം, ഞാൻ തൃശൂർ കൂർക്കഞ്ചേരി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ഒരു യുവതിയും യുവാവും കൂടെ എന്റെ അരിയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഡൈവോഴ്സ് ആകാൻ പോവാ. ഞാനിതേപോലെ ഇറങ്ങി നടക്കുമ്പോഴാണ് അവർ വന്ന് പറഞ്ഞത്. കാട്ടൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, പക്ഷെ ഇന്ന് സ്വാമി ഇവിടെ പ്രസംഗിച്ച ഗുരുഭക്തരാണ്. ശിവഗിരിയിൽ എല്ലാ വർഷവും ഞങ്ങൾ പോകും, എല്ലാ ക്ഷേത്രങ്ങളിലും പോയി, അവസാനം ഇനി പിരിയാമെന്ന് വെച്ച് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ ഗുരുഭാഗവത സപ്താഹത്തെക്കുറിച്ച് തൃശൂരിൽ പത്രത്തിൽ കണ്ടത്. അതാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ സ്വാമി പറഞ്ഞ പോലെ ഒരു വാഴ നട്ട് വ്രതം നോറ്റ് നട്ടുപിടിപ്പിച്ചിട്ട് അതിലുണ്ടാകുന്ന കൊല ഗുരുദേവന് കൊണ്ടൊന്ന് സമർപ്പിക്കാൻ പോവുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പിരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വയം തോന്നിയ ഒരു തീരുമാനമായതുകൊണ്ട് അത് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ സ്വാമി എന്നാ ഈ കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ നിന്ന് ആശ്രമത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് ഡേറ്റ് പറഞ്ഞു. ഇവര് ആ ഡേറ്റിൽ ഞാൻ ആശ്രമത്തിൽ ചെല്ലുന്നതിന് മുമ്പേ ആശ്രമത്തിൽ വന്നിരിക്കുക. ആശ്രമത്തിൽ നിന്ന് തന്നെ അവര് വാഴയെടുത്ത് ഭക്തിപൂർവം പോയി. ഞങ്ങൾ ആലോചിക്കണം, അവര് ആ വാഴ നട്ടുപിടിപ്പിച്ചു, വെള്ളം കോരി, അതിനെ വെള്ള വ്രതമെടുത്തു, മത്സ്യമാംസം എല്ലാം ഉപേക്ഷിച്ചു. ലാസ്റ്റ് ശ്രമമാണ് അത്. രണ്ടുപേരും ഭക്തിപൂർവ്വം പിരിയരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യാൻ അവരൊരുങ്ങുക. അപ്പൊ അവർ രണ്ടുപേരും അതിൽ ദുഃഖിതരുമാണ്. എന്നാലും ഞാൻ കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് അവരെന്തായാലും അത് ചെയ്തു. വാഴ നട്ടുവെച്ചു, അത് വളർന്നു, വാഴ കൊലച്ചു. ഇനി ഞങ്ങൾ ആലോചിക്കേണ്ട ഒന്ന്, വാഴ കൊലച്ച സമയത്ത്, വാഴക്കൊല മൂത്ത് അത് പഴുക്കാറായ സമയം, ആ കൊലയായിട്ട് എൻ്റെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ് ഈ കുട്ടി. ഒരാളേ ഉള്ളൂ, ആണ് മാത്രമേ ഉള്ളൂ. കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അപ്പോൾ കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട്. ഞാനും അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വാഴക്കൊല കൊണ്ടുവന്ന് അവിടെ ഗുരുദേവന്റെ പ്രതിഷ്ഠയുണ്ട്, അവിടെ കൊണ്ടുവച്ചു. വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചറിഞ്ഞു വരുമ്പോൾ ഒരു ഫോൺ കോൾ, എന്താ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി, മനസ്സിലായേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഭാര്യ ഗർഭിണിയായെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഊഹിച്ചെടുക്കാമല്ലോ. ഭാര്യ പ്രസവിച്ച് ഒരാൺകുട്ടി. അന്ന് ഇദ്ദേഹം അത് പിന്നീട് എന്ത് ചെയ്ത്, അടുത്ത സപ്താഹം നടക്കുന്ന സമയത്ത് പലരോടായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ എട്ട് പേര് വ്രതമെടുത്ത് എട്ടുപേർക്കും കുട്ടികളുണ്ടായി. ഇങ്ങനെ തന്നെ വ്രതമെടുത്തിട്ട് ഇത് ഞങ്ങളിങ്ങനെ വായിച്ച് പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം പറഞ്ഞ സമയത്ത് അവരത് ചെയ്തതാണ്. ഇതിനകത്തത് പറഞ്ഞിട്ടുമുണ്ട്. ഈ മലയാളത്തിലെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാം, വാഴക്കൃഷി എന്നും പറഞ്ഞ ഹെഡ്ലൈനോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട് സുധാനന്ദസ്വാമികൾ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അന്ന് മാത്രമല്ല ഇന്നും ഗുരുദേവന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ഒരു ദുഃഖവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. പക്ഷെ ഒരു കാര്യം വേണം, ഭക്തി നന്നായിട്ട് തന്നെ വേണം. ചെറിയ ഭക്തിയൊന്നും ഗുരുദേവന്റെ അടുക്കൽ നടക്കാവില്ല. നല്ല ഉറച്ച ഭക്തിയോടുകൂടി ഗുരുദേവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും ഗുരുദേവൻ സഫലമാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇന്നും ഞങ്ങളുടെ ആശ്രമത്തിലെ ആശ്രമത്തിന്റെ ഒരു മെയിൻ ഡോറുണ്ട്. അപ്പൊ അതിലെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനൊരു തേക്കിന്റെ പലകയിലാണ് ഡോറ് പണിതപ്പം ഗുരുദേവൻ ഇരിക്കുന്ന ഒരു പടം കൊണ്ടുവന്ന് ഈ കൊത്തുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അയാളിലേക്ക് കൊടുത്തു. അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഗുരുദേവൻ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പടം സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ രാവിലെ തന്നെ വണ്ടിയെടുത്ത് നേരെ കുറച്ച് ദൂരമുണ്ട് ഈ കൊത്തുപണി, ഞാൻ പറഞ്ഞ കൊത്തുപണി നടത്തണ്ട, ഗുരുദേവൻ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന പടം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം, 14 ദിവസമേ ഉള്ളൂ. ഈ 14 ദിവസമാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം. 14 ദിവസം കൊണ്ട് ഇദ്ദേഹം ഞാൻ കൊണ്ടുകൊടുത്ത ഗുരുദേവൻ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന പടം കൊത്തിയിട്ട് വളരെ മനോഹരമായിട്ട് കൊത്തിത്തന്നു. ഇന്നും അത് ചെന്ന് കാണുന്ന ആളുകൾക്ക് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഇത്രയും മനോഹരമായ പടം. അതിനുശേഷം അദ്ദേഹം 6-7 പേർക്ക് അതേപോലെ കുത്തിക്കൊടുത്തു, ഒന്നും ശരിയായില്ല. വിശ്വാസമാണ്, അകമഴിഞ്ഞ ഗുരുഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ചു, ഗുരുദേവൻ നൽകാത്ത അനുഗ്രഹശക്തി ഒന്നും ഉണ്ടാകില്ല. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായിട്ട് ഇതിനകത്ത് പറയുന്നെങ്കിൽ വിഷ്ണു തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. നമ്മുടെയൊക്കെ സങ്കടങ്ങളെല്ലാം ഒഴിവാക്കി തന്നുകൊണ്ട് നമുക്കൊരു ശ്രേയവും മാർഗം അരളിത്തരുന്ന ഈ ഗുരു അരികിലുണ്ടായിട്ട് പിന്നെന്തിനാ നമ്മൾ വേറെ? വിഷ്ണു ഗുരുദേവൻ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം, നല്ല ഭക്തിയോടുകൂടി നല്ലവണ്ണം, അല്ലെങ്കിൽ കുമാരനാശാൻ സുബ്രഹ്മണ്യ ശതകം എഴുതിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിക്കുക, അതിന്റെ ആദ്യത്തെ 4 വരി എന്താണെന്നറിയോ? നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ. സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിക്കുമ്പോഴും നാരായണ ഗുരുദേവൻ എന്റെ ദൈവമാണെന്ന് പാടാൻ ആശാനെ പ്രേരിപ്പിക്കണമെങ്കിൽ ആശാൻ എത്രത്തോളം ഗുരുദേവനെ മനസ്സിലാക്കിയിരിക്കണം, ഗുരുദേവൻ എത്രത്തോളം ആശാനെ അനുഗ്രഹിച്ചിട്ടുണ്ടാകണം, ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസവും ഭക്തിയും പൂർവ്വം ഗുരുദേവന്റെ അരികിൽ ചെല്ലുന്ന ഭക്തന്മാർക്ക് യാതൊരു അനർത്ഥങ്ങളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് കടക്കാം.
കല്യാണരൂപനാം മദ്ഗുരുദേവനെ കൺകൂളിർക്കേ കണ്ട് കൂപ്പുമാറാകണം. ത്രൈലോക്യവന്ദ്യനാം സ്വാമിയെ എപ്പോഴും ആനന്ദമോടങ്ങു കാണുമാറാകണം. ആദ്രതയേറും മൂകാംബൂജം മൂകാംബൂജം കണ്ടിങ്ങു ആശ്രയിച്ചിടുവാൻ നിത്യം വണങ്ങുന്നേ. ശാന്തത നിത്യം വിളങ്ങുന്ന നോട്ടത്താൽ ശാന്തിയരുളുന്ന സ്വാമിയെ കാണണം. ആസീത പാലകനായുള്ള മൂർത്തിയെ ആത്മരക്ഷയ്ക്കായി കാണുമാറാകണം. അൻപാർന്ന വായ്മൊഴി നിത്യമരുളുന്ന തമ്പുരാൻ താൻ തന്നെ എപ്പോഴും കാണണേ. കൺമൂല കൊണ്ടുലകത്തിനെപ്പോഴും കന്മഷം തീർക്കുന്ന സ്വാമിയെ കാണണം. ലോകശാന്തിക്കായി നിത്യം തപം ചെയ്ത ലോകേശവന്ദ്യനെ കാണുമാറാകണം. ആകുലം നീക്കിയ അനുഗ്രഹം ഏകുന്ന ആനന്ദരൂപനെ കാണുമാറാകണം. ആമോദമാർക്കും മാനാരദമേകുന്ന തൂമൊഴി നിത്യവും കേൾക്കുമാറാകണം. ഇച്ഛിച്ചതെല്ലാം കൊടുക്കുന്ന തൃക്കരം ഇച്ഛാനുരൂപമായി കാണുമാറാകണം. സാഹിത്യവാണികൾ നിത്യമൊഴുകുന്ന തൂമൊഴി എന്നുമേ കേൾക്കുമാറാകണം. അർത്ഥഗാംഭീര്യമായി അല്പാക്ഷരമായ യുക്തമം വാക്കുകൾ കേൾക്കുമാറാകണം. ചാരുവായുള്ള പലിതോക്കിയോതുന്ന ചാരുസ്മിതാസ്യനെ കാണുമാറാകണം. സാരോപദേശത്ത ആരെയും നിർത്തുന്ന സാരസവാഗ്മിയെ കാണുമാറാകണം. ആധ്യാത്മതത്വരത്നപ്രഭ തൂകുന്ന അത്ഭുതമോം മൊഴി കേൾക്കുമാറാകണം. അത്ഭുത സിദ്ധികളേറെ വിളങ്ങുന്ന അധന്യയോഗിയെ കാണുമാറാകണം. സത്യസങ്കൽപ്പനായെങ്ങും വിളങ്ങുന്ന സത്യസ്വരൂപന്റെ സത്യത്തെ കാക്കണേ. സത്യമായൻ മുമ്പിലെത്തിയ അഭീഷ്ടമം ഒക്കെവേകി രക്ഷിക്കുമാറാകണം. കാണുമാറാകണം കാണുമാറാകണം സ്വാമി പാദങ്ങളെ കാണുമാറാകണം. ബ്രഹ്മവർച്ചസ്സിനാൽ ശോഭയരുളുന്ന ബ്രഹ്മസ്വരൂപനെ കാണുമാറാകണം. ബ്രഹ്മതേജസ്സു തിളങ്ങും തിരുനെറ്റി ചെമ്മേനിക്കുന്നു കാണുമാറാകണം. സത്വഗുണം തന്നെ നിന്നെരിഞ്ഞിടുന്ന തൃക്കണ്ണു രണ്ടുമേ കാണുമാറാകണം. ഉത്തമ രാജത്വമേറ്റം വിളങ്ങുന്ന അത്തിരുനാസിക കാണുമാറാകണം. ശാന്തിയരുളുന്ന വാക്സുതമേന്മേലെ ചിന്തുന്ന ചുണ്ടുകൾ കാണുമാറാകണം. മുത്തിന്നു നാണമൂളവാക്കും ദന്തങ്ങൾ മൂത്താർന്നെനിക്കങ്ങു കാണുമാറാകണം. ഇന്ദുവിൻ മണ്ഡലം പോലെ വിളങ്ങുന്ന സുന്ദരമാമുഖം കാണുമാറാകണം. കമ്പുസമാനമായുള്ളൊരു കണ്ഠവും കൺമുമ്പിൽ നിത്യവും കാണുമാറാകണം. ആർക്കുമനുഗ്രഹമേകി വിളങ്ങുന്ന തൃക്കൈകളെപ്പോഴും കാണുമാറാകണം. വിസ്തൃതി ചേർന്നു വിരാജിക്കും മാറിയിടം വിസ്മയരൂപമായി കാണുമാറാകണം. ഭക്തന്റെ പാപങ്ങൾ ദൂരെയകറ്റുന്ന പാദപത്മങ്ങളെ കാണുമാറാകണം. കാഷായ വസ്ത്രമാമാച്ഛാദനം പൂണ്ട ശേഷമാമിനിയും കാണുമാറാകണം. ദീർഘദീർഘം വഴി താണ്ടി സംസാരമ യാത്ര ജയിച്ചതം പാദവും കാണണം. ജാനുവിനൊത്തു സദാ നീണ്ടു നേർത്തതം പാണിപത്മങ്ങളെ കാണുമാറാകണം. പാദപാം സുക്കളാലേതു മരുഭൂവും ആരമമാകുന്ന കാലുകൾ കാണണം. നാരായണ ഗുരുദേവനെ എപ്പോഴും അപാദ ചൂടമേ കാണുമാറാകണം. അധ്യാത്മശക്തിയാൽ രക്ഷ നൽകിയിടുന്ന അധ്യന്യമൂർത്തിയെ എപ്പോഴും കാണണം. അനുദിനം മതികതര ഭക്തിയോടങ്ങൂ ആനന്ദപൂർവമായി പ്രാർത്ഥിച്ചിതേ വിധം തന്നെ ഇതി സമയം ഇലകളും നന്നായി വളർന്നു വാഴയ്ക്കു വണ്ണവും പൊക്കവും മേറ്റമായത് തരളതരമിലകളും താളം പിടിക്കും ഭക്തന്റെ മാനസം നിത്യം കുളിർക്കയും ആകുന്നു. ഇല കുറുകി അധികതര നീളവും വീതിയും താനേ കുറഞ്ഞു കുറുനാമ്പുവന്നിടുന്നിത് അതിനു പുറകഴയിലായി അക്കുടം ജാത്തിതാർക്കുമാനന്ദം വളർക്കുന്നിനെപ്പോഴും ഏറ്റമായി പടലകളും അതു കഴുകെ നന്നായി വിരിഞ്ഞിട്ടുപാരാതെ നേരെ നിരന്നിതുവായും മൃദുലതരമായുള്ള പിഞ്ചുകാതന്നെയും വിരലുകൾ കയ്യിലെന്ന വണ്ണം തെളിഞ്ഞിത് അനുദിനവും അതു വളർന്നങ്ങനെ തന്നെയായി കായ്കളെല്ലാമേ കൊഴുത്തു വിളങ്ങിയിടുന്നു. അതിനുടനെ വിളവങ്ങെത്തിക്കഴിയവേ അധികതര ഭംഗിയ മേൽപ്പടല്ല പഴുക്കുന്നിതു പതിവിലുമുപരിയായി പൂജയും കുലപകുതിയിൽ മേൽപ്പഴുത്തുപോഴേക്കത് വെട്ടിനാൻ സൂക്ഷിച്ചുവച്ചു കാത്തിയിടിനാനവൻ ദിനവും അതപ് ചെയ്തിടും പൂജ കുലയ്ക്കുദാനാക്കിയിട്ട് പ്രാർത്ഥിക്കുമെപ്പോഴും ഗുരുവിനെ താനവിടെ അതു കണ്ടിട്ട് കുൽസിത വാക്കുകൾ അതുപൊഴുതില്ലൊക്കെ പറഞ്ഞു ജനങ്ങളും ഇതുവരെയതായിട്ടും മിന്തിങ്ങു സ്വാമിയും ഇദ്ദിക്കിലെത്താതിരിക്കുവാൻ എന്തുതാനുള്ളത് പലരും ഇത് ചൊല്ലി പുച്ഛിക്കുന്നുണ്ടെങ്കിലും പാവനശീലൻ പൂജ തുടർന്നു നടത്തുന്നു ഗുരുമതു സമയമിഹ ശിഷ്യനുമൊത്ത് പാരം കരിങ്കുളമായ ദേശത്തു പാർക്കുന്നു ഇവരുമൊരുമൊന്നിച്ചൊരു നാളങ്ങിരിക്കുമ്പോൾ കഠിനതരമായതു ഭക്തന്റെ പ്രാർത്ഥന ശക്തിയാൽ സ്വാമിതൻ കൃത്തു തുടിച്ചിടുന്നുതേ ഗുരുമത ചൊന്നാൻ നമുക്കു വിശക്കുന്നു കലശലായിത്തീരുന്നു ചുത്തുതാനുമേ അതിനിവിടെ നിന്നപ്പോഴെന്തു കഴിക്കുകെന്നുള്ള ചിന്തയുമില്ല ചിത്തം തന്നിൽ താനും ഉടനുരുളിയില്ലിത്തായിത്തരം അപ്പോളിനീട്ടിട്ട് ഉത്തരദിക്കുന്നു തന്നെ നോക്കി ഗമിക്കുന്നു പരിചിലതാരാ വന്നു താണ്ടി തിരുവനന്തപുരാലയം തന്നിൽ കടന്നിട്ടവർകളും വഞ്ചിയിൽ കയറിയിട്ടു യാത്ര പടക്കോട്ടേക്കുതാൻ പലതരമതായുള്ള ചിന്തയിൽ ദേവനും പാരാതെ ചെന്നെത്തി വൈക്യമാകും സ്ഥലത്തു താൻ തെരുതെരെ നടന്നിതാ ഭക്തന്റെ പാർപ്പിടമാകും പറവൂരിലുമെത്തി ഗുരുദേവൻ താൻ സമയമതു പൊഴുതുപാതിരാതിർന്നിത പാവനദേഹം നടക്കുന്നതാ രാത്രിയിലും ഇരവിലധികം മഴയുണ്ടാക കാരണം ഈരനണിഞ്ഞങ്ങുതാൻ പോകുന്നതിരുവരും കനിവിലത ഭക്തന്റെ അർച്ചന വാങ്ങുവാൻ കാരുണ്യവാരി വരാന്നിധി പണിപ്പെടുന്നിങ്ങനെ ഗുരുമത ശിഷ്യ സമേതനായി അമ്പലം ഗുരുതരം നുതാ കേറിക്കണ്ടു വണങ്ങുന്നു അവിടെ യഥശാന്തികൾ വേണ്ട ശുശ്രൂഷകളമ്പോടു ചെയ്തുടൻ സൽക്കരിച്ചു യഥാവിധി ഉടനെ അവർകൾ കണ്ട് പഴവും ഇളനീരും മൂലമില്ലാതെ കൊടുത്തെങ്കിലും അതിൽ മുദിതനല്ലാതെ ചൊല്ലി ഗുരുദേവനും അപ്പോഴേ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ നല്ലതായിട്ടുള്ള തേൻ കാളിപ്പഴമതു ചൊല്ലുവിൻ, അതു കരുതിയല്ലയോ സ്വാമികൾ ദീർഘമാം വഴിയുമിഹ താണ്ടിക്കടന്നു വരുന്നതും. അവിടെയൊരു ഭക്തൻ കുലവഴുപ്പിച്ചതാം വിവരമോരോദിനാൻ സ്വാമികളോടോടുടൻ ഉടനെ അവയിങ്ങ് കൊണ്ടുവന്നീടുകെന്നുത്തമനാം ഗുരുദേവൻ ചൊന്നാൻ. ഗുണശാലിതാൻ ഇവിടെ നിന്നത്രയും ദ്വാർദൂരമുള്ള ഭക്തഭക്തവനത്തിനെന്നാചു കൃപാകരൻ ചോദിച്ച് ഇവിടമിഹ ഭക്തന്റെ ഭവനമായിട്ട് ഭേദമില്ലല്ലോ നിരൂപിക്കലൊന്നുമെന്നുള്ള ഗുരുവചനം വരുമയോടു കേട്ടിട്ടങ്ങ് ഗുരുതന്നുടെ വരവ് ഭക്തനെ കേൾപ്പിച്ച് അതു സപതി ഭക്തനും. അതു സപതി ഭക്തനും കേട്ടിട്ടു സാമ്പ്രതം സ്വാമിനാമം ദേവ ജപിച്ചങ്ങെഴുന്നേറ്റ് തുഷ്ടനായി പരഗുരുവേ ഭവദർശനം കാംക്ഷിച്ചുകൊണ്ട് എത്ര നാളായി നിന്നാമുരു കഴിക്കുന്നു ഞാൻ. മഴയതും നനഞ്ഞങ്ങിരുട്ടിലും ഏറ്റതായി ദുഃഖിച്ചു വന്നുപോയൻ രക്ഷിച്ചിടുവാനായി അരുളീവനിലുണ്ടെങ്കിലെല്ലാം പൊറുക്കണേ ആഹന്ത ഞാൻ ചെയ്തതാം തെറ്റു സമത്വവും എന്നരുളീതാ ഭക്തനപ്പോഴേക്കും കുലയുമായ ആനന്ദമോടെ നടന്നൊങ്ങു ചെന്നിട്ടതാ ഗുരു സവിതം അക്കുല കൊണ്ടുവച്ചിട്ടങ്ങു തൃക്കാലിണയിലായി വീണു തൊഴുതു നിന്നീടിനാൻ. അധികതര ഭക്തി ഭൂപ്രഭാപൂരത്താലപ്പോൾ പൊഴിച്ചാനവനാനന്ദബാഷ്പ ധാരാവലി പല പൊഴുതു ഗുരുതൻ പാദവും വന്ദിച്ച് പാരിച്ച ഭക്തിയ സ്തുതിച്ചിടിനാനാർത്ഥനായി ഗുരുവരനും അതു സമയം പഴമതൊട്ടെന്നെടുത്തിട്ട് പഴം അതൊന്നെടുത്തിട്ട് സാമ്പ്രതം പാതി ഭുജിച്ചിടുന്നു പകുതിയത് ഭാഗ്യവാനായിടും ഭക്തൻ തൃക്കൈകളാൽ താൻ കൊടുത്തു സ്മിതാസ്യനായിട്ടു അധികതരമാണല്ലോ സ്വാതീപ്പഴത്തിനെന്നാനന്ദരൂപൻ പറഞ്ഞിടിനാൻ. പലപ്പോഴും ഗുരുവരനീയാശു വരുത്തുവാനാശിച്ച ഭക്തൻ കൃതാർത്ഥനായി തീർന്നു ഗുരുസേവയാൽ. പുകളെഴുന്ന ചേർത്തല തന്നിൽ വസിച്ചിടും പുണ്യവാന്മാരിൽ അങ്ങേറ്റം ചേട്ടതയുള്ളവൻ അറിയുമലാശയൻ കൃഷ്ണാഖ്യനെന്നൊരാൾ അഴകിനൊടു അനുഭവകഥയും ഉരച്ചിടം പലവിധം ഈ എന്നിടും യുക്തിവാദങ്ങളാൽ പല കഥകളി മാന്യന്നസുഖം മാന്യന്നു ഖണ്ഡിക്കുന്നു എതിരു പലരോടുമേ ചൊന്നിരുന്നീടിനാ. മതിയിലിവ വിശ്വാസമാകും വരേക്കു താൻ തിരുവടികൾ ഭക്തന്റെ വാഴപ്പഴത്തിനായി വരവിനോട് പ്രത്യക്ഷമായതം സംഭവം അമിതതരമായുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആത്മാർത്ഥതയിൽ തീരെ കുറഞ്ഞിടുന്നിത് ഒരു ദിനമതൊന്നു പ്രത്യക്ഷമറിയുവാൻ കരുതി മനതാരിൽ ഉറച്ചിരുന്നിത് വിമലമതിയായുള്ള കൃഷ്ണനും അങ്ങനെ വാഴുന്ന നാളിൽ വീട്ടിൽ വിശേഷം നടന്നിത് മഹിമയിൽ ഉയലുന്നവൻ പത്നി പ്രസവിച്ചാലോ മനമക്കളങ്ങന്നെ മരിക്കയും ചെയ്യും ഒരു ദിവസമെങ്കിലും ജീവിച്ചു കാണില്ല തീരാത്ത ദുഃഖത്തിലാണ്ട് വീട്ടുകാരൊക്കെയും പിറവിയതു ജീവനില്ലാത്ത കുഞ്ഞെന്നതോ പിറ്റേന്നു താൻ മരിച്ചതുമല്ലാതെയാകുമോ പലതുമിതു സദൃശമിഹ കണ്ടാർത്തനായി പാരം പരിതപിച്ച കാലം അവരൊക്കെയും അമിത ഗുണവാനതായുള്ള ഗുരുവിനെ ആർത്യാഭജിക്കുൽ ആർ ശാസ്തികൾ തീർന്നിടും. നീതിക്കഥ ജനാവലിയൊന്നത് കേട്ടിട്ട് അത് മുതൽ സുഭക്തിയും ഭക്തിയാവസിച്ചത് സമയമതുമാസം വലതു കഴിയവേ സാരമാം ഗർഭം ധരിച്ചിരു നാരിയും മുത അധികതരമായുള്ള ഓജസ്സുമോർമ്മയും അവളിലത കാണുമാറായി ജനങ്ങൾക്കും ഗുരുവില്ലളവറ്റ ഭക്ത്യാതരം മൂലമാ ഗുണമതിയവൾ കേകി മഹത്വങ്ങളൊക്കെ പല ദിവസമായി പാവനാങ്കി ഗുരുവിന് പലതരത്തിലായുള്ള പൂജകൾ ചെയ്യുകയാ മഹിതതരമായങ്ങ ശുക്രവാരങ്ങളിൽ മാനിനിക്കേറി വ്രതാനുഷ്ഠാനമൊക്കെയും മേ പല അതു പലതങ്ങു തുടങ്ങുന്നതിന് മുമ്പിലെ അനവധി പണം താൻ വഞ്ചിയിലിടുന്നത് അതുലനിധി ഗുരുദേവനും കൊടുക്കണം. അതു കഴുകി മാസങ്ങൾ പത്തും തികയുന്നു അത്ഭുത വിക്രമനാം കുഞ്ഞും പിറന്നീടിലാൻ മൃതി അതിഭയാനകം ജ്യേഷ്ഠപ്രജകളെ മൃത്യുദേവൻ നേരത്തെ കൊണ്ടുപോയെന്നുള്ളതാം പരിഭവമിവിടെ ഇഹ വേണ്ടിയില്ല. കുഞ്ഞും പരമാനന്ദേന സസുഖം കളിക്കുന്നിതു മധുരതരമാകിയ മഞ്ജുള ഭാഷണാൽ മാതാപിതാക്കളെന്നു ഏറ്റമുദിതരായും ചില സമയമക്കുഞ്ഞ് മുട്ടുകാലില്ലിഴഞ്ഞാത്തമോദേന അവ്യക്തമായി പറയുന്നു അശരണനെങ്കിലും അച്ഛനെ വിളിക്കുന്നു മാതാവ് തന്നെയും പിന്നെ വിളിച്ചിടുന്നു മൃദുലതരമായുള്ള ഭാവവിശ്വാസത്താൽ മൃദുലമതിയേവരെയും സന്തുഷ്ടരാക്കുന്നു മകനിവനിന്നിനിയും ചോറൂണു നടക്കണം ഗുരു സവിധമെത്തിയിട്ടു വേണമതുമെന്ന ഗുണമിയലും മാതാപിതാക്കൾ അവനെയും ഗുരുവരപദാന്തികെ കൊണ്ടുവാണ്ടൂ കിടത്തിനാൻ ഗുരുവരനും അപ്പോഴേ തന്നുട തൃക്കരാൽ അങ്ങഞ്ചാതെ കൊടുത്തിത് സമോദമീ തനയന്നിവനുണ്ടായ കാലം മുതൽ കുതാൻ താനേ കടന്നു പിതാവിന്റെ ദുർമതമൊക്കെയും പരിചിനൊടുപോയി ദീയുക്തിവാദത്വര പാവനനായി ഒരു ദേവഭക്തനുമായിരേ മുറി അധികമുള്ളോരാ വീടിതെന്നാകിലും മുറിയതു വിശേഷമായൊന്നു ഗുരുവിനായി പുതിയ തരമായുള്ള കട്ടിലും വായുമേ പുതുമയിലിതാ ഗുരു വന്നു വസിക്കുവാൻ ഒരു വലിയ ഭണ്ഡാരം വെച്ച പുതിയതായി ഒരു വലിയ സങ്കല്പവും ഉണ്ടിങ്ങവിടെയും ഇവിടെയല്ലോ ഇവിടെയൊരു നല്ല ക്ഷേപം ചമച്ചിടും ഇവിടെ അഥ വന്നു വാങ്ങിയിടണം എൻ ഗുരു വരതന്നെ ഭയൻ ഗുരു വന്നില്ല എങ്കിലോ വാരി ഞാനാവയൊക്കെയും ദാനം കൊടുത്തിടും ഗുരുവിനുടെ വഞ്ചിയിൽ മേൽക്കുമേൽ നാണയം ഗുണമത വരുംപടിയേറി വരുന്നിത വില വളരെ വരും നാണയവും വീഴുന്നു വികൃതതരമാകുന്നു പായും കിടക്കയും ഗുരുവിനിരിക്കുവാനുള്ള പായി പഴകിയും ഗുരുവരഭക്തനും പുതുതന്നു വാങ്ങിച്ചു ഇനിയുമിത് മാറിയാൻ വയ്ക്കില്ല അതിനിടയിവന് ഗുരുവന്നു താൻ സംതൃപ്തി നൽകണം തുകയതു പലതരം കൂടിയിട്ടുമേ ഒന്നു തുണയതു തന്നിടാൻ എത്താ ഗുരുതാനുമേ ഗുരുവരൻ ഇതിനുന്നി വന്നില്ലെങ്കിലോ ഗുരുവിനോടു ഞാൻ ചെന്ന് പറയുകയുമില്ല അമിത ഗുണവാരിതി ഗുരുവും ചേർത്തല ആനന്ദമായങ്ങ കണ്ണാടി പ്രതിഷ്ഠിപ്പാനായി അതികുതുകമോടെ ചേർത്തലതെന്നിട്ടുതാൻ അകതളിരിലപ്പോൾ പരീക്ഷണമാകയാൽ കൃഷ്ണനാം വക്കീലുമെത്തിയിലവ കളവങ്കോട്ടുതാൻ കൃപയോടു ഗുരുവും കണ്ണാടി പ്രതിഷ്ഠ ചെയ്ത് അതിനുടനെ ശേഷം ആരാഞ്ഞിതത്ര കാര്യവും ഇവിടെ എവിടെയാണോ കൃഷ്ണൻ തന്റെ മന്ദിരം ഇവിടെ ഇഹ കണ്ടതുമില്ലല്ലോ കൃഷ്ണനെ അധികം അകലത്തല്ലെന്നുള്ള ചൊല്ലുകേട്ട് ആനന്ദവാരിദാനം ഒഴിഞ്ഞിത്തരം അവിടെ ഇഹ പോകണം. ബോട്ടു വിട്ടിയിടുക, അങ്ങോട്ടു പോയിട്ടു വേണമല്ലോ മടക്കവും. ഇതു സകലമെങ്ങനോ കേട്ടിട്ട് കൃഷ്ണനാം വക്കീലുദാനും മുദിതനായി നിൽക്കുന്നിത് ഗുരുവരനെ എഴുന്നള്ളുന്നുണ്ടു വീട്ടിലേക്കെന്നറിഞ്ഞങ്ങു കൈകൂപ്പിയടുത്തിത് ബോട്ടതിൽ ഗുരുവര പദാംബുജം നന്നായി നമസ്കരിച്ച ഗുണചരിതനായ അങ്ങിറങ്ങിക്കരയ്ക്കും പെരുമയഴും ഗേ ഗമിച്ചു വിനയവാൻ പൂവാടിയിലിരുത്തി ഗുരുദേവനെയുമേൽ തുരബില സുമങ്ങളിൽ തട്ടിത്തലോടിയ സുന്ദരമായ വായുവും വീശീത് നിൽക്കുമേൽ അതു സമയം ഇന്നിനിയും ഇഹ പോകാം അകത്തേക്കെന്നാനന്ദരൂപനേതാനും നയിച്ചിത് അവിടെ ഗുരുദേവനു മുന്നമേ വച്ചതാമകളിൽ കുളിർത്തുള്ള കട്ടിലും വായുമേ പരിചൊളുജാനൊരുക്കി വെച്ചിരിക്കുന്നതിൽ പവനഗാത്രനാം ഗുരുദേവനും വാണിത വിരവിനോടെടുത്തിങ്ങ് കൊണ്ടുപോ നേടിനാൻ വിസ്മയമാം തന്റെ നിധിയും ഗുരുവിനായിട്ടു പരമപുരുഷൻ ഗുരുവിതു സകലതും കണ്ടിട്ട് മാധുര്യവാച പറഞ്ഞേനിത്തരം ഇതു സമയം ഇനിയും തൃപ്തനായി വന്നിതോ ഇനിയും വേണ്ടതെന്തെന്നു ചൊല്ലിയിടുക ഭവാൻ അത് സപതിയാവർത്തിച്ചോ ഗുരുദാനും പാരമ്പുഞ്ചിരി ദൂകികണാക്ഷിച്ചിതത്രയും അമിത വിനയാന്വിതനപ്പോഴേ വീണിത് അപ്പുണ്യദേവന്റെ തൃപ്താരിക്കണ തൃപ്താരിണയ്ക്കായിട്ടുതാൻ കവിളു വഴിയൊഴുകിയത് ആശുബാഷ്പവും അതുപൊഴുതുപാരമായുള്ള പുളകത്താൽ ആ ധന്യനെത്രയും വിശുദ്ധ മനാമാനസനായിതേ വിനയമതിനാ കുനിഞ്ഞ ശരീരനായി വീരശംഖം ധനം താന്ത്രിക്കാൽ കൽവയ്ക്കുന്നിതാ ഗുരുമഥ കാരുണ്യപൂരം പൊടിച്ചിട്ട് തിരുവചനമോദീട്ടനുഗ്രഹിച്ചെന്നല്ല വരുവന്നിനിയും തവ നല്ല കാലം ദാനം അധികതര ഭക്തിയാനം മാനന്നതാ അന്നേരമീവിധം പ്രാർത്ഥന ചൊല്ലിയാതരാൽ സർവത്ര ഗുരുനാമനാമ സങ്കീർത്തനം ഓം ശ്രീ മഹാഗുരവേ നമ.
ശ്രീനാരായണ ഗുരുദേവന്റെ വലിയൊരു ഭക്തനായിരുന്നു ടി കെ നാരായണൻ. ടി കെ നാരായണൻ കൊച്ചിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഗുരുദേവൻ അയാളുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ വളരെ മാന്യമായി സൽക്കരിക്കുക പതിവായിരുന്നു. ഒരു ദിവസം അയാളുടെ സ്നേഹിതന്മാരായ ജെ ജി തോംസൺ, ജേക്കബ്, ഹാജി ജാഫർ സേട്ട് എന്നിവർ മൂന്ന് പേരും ചേർന്ന് നേരം പോക്കെന്ന് വിചാരിച്ചിട്ട് ടി കെ നാരായണനോട് പറഞ്ഞു, സ്വാമികൾ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കടപ്പുറത്ത് പോയിരിക്കുകയാണ്, നാരായണന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇവരെ ഈ വിവരം നാരായണനോട് പറയാൻ മറ്റൊരു കാര്യം കൂടുണ്ട്. ഗുരുദേവൻ വന്നെന്നറിഞ്ഞാൽ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഈ പരമഭക്തനായ ടി കെ നാരായണൻ ഒരുക്കാറ് പതിവ്. ഇപ്പൊ കൊച്ചി വന്നിട്ടുണ്ട്, കടത്തീരത്തോട്ട് പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തുമെന്ന് ഈ ജോംസനും ജേക്കബും ഹാജി ജാഫർ സേട്ടും കൂടെ ചേർന്ന് ആരോട് പറഞ്ഞ്? ടി കെ നാരായണനോട് പറഞ്ഞു. നാരായണൻ സ്വാമിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങളും മറ്റ് വിഭവസമൃദ്ധമായ സദ്യയുമെല്ലാം ഒരുക്കിവെച്ച് ഭക്തിപൂർവം. ഗുരുദേവൻ എവിടെ വന്നാലും ആ പ്രദേശത്ത്, കൊച്ചിയിലെവിടെ വന്നാലും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുക, ഗുരുദേവനെ വീട്ടിൽ താമസിപ്പിക്കുക, ഇതൊരു വലിയ പുണ്യമായി കരുതിയിരുന്ന ആളാണ് ഈ നാരായണൻ. അദ്ദേഹത്തിന് അതിനകത്തൊരു ധർമ്മപത്നിയും ഉണ്ടായിരുന്നു. കാര്യം ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ ഗുരുദേവനോടുള്ള അകമഴിഞ്ഞ ഭക്തി കണ്ടിട്ട് തന്നെ ധർമ്മപത്നി നിറഞ്ഞ ഭക്തയായിരുന്നു. അപൂർവം ചില വീട്ടുകളിൽ മാത്രം കാണുന്നതാണ് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഭക്തരാകുക. അന്നേ സ്ത്രീകൾ ഭക്തരായിരിക്കുമ്പം പുരുഷന്മാർ പറയും, നീ പോയിക്കോ, ഞാനും ഇവിടെ ഇരിക്കാന്ന് പറയും. ചിലയിടത്ത് പുരുഷന്മാർ വരും, സ്ത്രീകൾ വരില്ല. അതെല്ലാ സ്ഥലത്തും ഉള്ളതാണ്. തൃശ്ശൂരൊക്കെ പിന്നെ കുറച്ച് പുരുഷന്മാരൊക്കെ കൂടാറുണ്ട് കൂടുതലും. അപ്പൊ എന്തായാലും എല്ലാ വിഭവങ്ങളും കാത്ത് കാത്തിരിക്കുകയാണ് ടി കെ നാരായണൻ. ഇങ്ങനെ കാത്തിരുന്ന് മധ്യാഹ്ന ഉച്ച സമയമായി ഇവര്. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ നാരായണന്റെ വീട്ടിൽ ചെന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ ഗുരുദേവന്റെ പേരിലാണെങ്കിലും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 12:30 പെട്ടെന്ന് നാരായണൻ എഴുന്നേറ്റ് നിന്ന് തൊഴുന്നു. നോക്കിയപ്പോ ആരാത്? ശ്രീനാരായണ ഗുരുദേവൻ. ഈ മൂന്ന് പേരും പെട്ടെന്ന് അത്ഭുതപരതന്ത്രരായി. ഒട്ടും വിചാരിക്കാത്ത ഒരാഗമനം ഗുരുദേവന്റെ. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതായി. അതിലെ ജാഫർ സേട്ടും ജേക്കബും പിന്നീട് മരണം വരെ ഗുരുദേവന്റെ ഒരു നല്ല ഭക്തരായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവരുള്ള കാര്യമെല്ലാം ടി കെ നാരായണനോട് പറഞ്ഞപ്പം നാരായണൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുരുവല്ല എന്റെ ഗുരു. അങ്ങനെ നമുക്കും പറയാൻ കഴിയണം, നിങ്ങൾ ആരുദ്ദേശിക്കുന്ന ഗുരുവല്ല നമ്മൾ തെരഞ്ഞെടുത്ത നാരായണ ഗുരുദേവനെന്ന് പറയാൻ കഴിയണം. കഴിയണമെങ്കിൽ എന്തു വേണം? ടി കെ നാരായണനെ പോലുള്ള ഭക്തി വേണം. ഗുരുദേവൻ വരുന്നെന്ന് കേട്ടപ്പോ തന്നെ എല്ലാം ഒരുക്കി വയ്ക്കാനും അതിൽ മതിമറന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇവർക്ക് തോന്നി അങ്ങ് തുറന്ന് പറഞ്ഞാൽ എന്താ എന്ന് വിചാരിച്ചു. വർക്കല ശിവഗിരി, ശിവഗിരിയിൽ നിന്നൊരു തൊട്ടടുത്തൊരു വീട്ടിലെ ഗുരുദേവനോട് അകമഴിഞ്ഞ ഭക്തിയുള്ള ഒരു കുടുംബക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം അവര് അതിലെ അദ്ദേഹത്തിന് പശു പ്രസവിച്ചു. അപ്പം ഈ ബാലായ്മയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവന് കൊണ്ടുവന്ന് പാല് സമർപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം ഭാര്യയോടും പറഞ്ഞ്, നമ്മൾ രണ്ടുപേരും വ്രതമായിരിക്കണം. അങ്ങനെ ഗുരുദേവന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞാൻ ബാലായ്മയെല്ലാം കഴിഞ്ഞിട്ട് പശുവിന്റെ പാല് കൊണ്ടുവന്ന് സമർപ്പിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. സമ്മതിച്ചു. എന്തായാലും അന്നത്തെ ദിവസം ഇദ്ദേഹം രാവിലെ ചെന്ന് പശുവിനെ കറന്ന് തിളപ്പിച്ച് പാല് കൊണ്ടുവന്ന് എന്നിട്ടത് ശിവഗിരിയിലെ നാരായണ ഗുരുദേവന്റെ അരികിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് വിഷമമായി, പൊട്ടിക്കരഞ്ഞു ഈ ഭക്തൻ. എന്താ ഗുരുദേവ അങ്ങനെ പറയുന്നത്? നാം പറഞ്ഞ അനുസരിക്കുമോ? അനുസരിക്കാം. എന്നാ ഒരു കാര്യം ചെയ്, ഭാര്യയോട് എന്ന് ചോദിക്കുക, ഭാര്യയെ തല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ച് ഇദ്ദേഹം രൗദ്രഭാവത്തിലാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്താ കാര്യം? എത്രയും നാള് വ്രതമെടുത്തിട്ടാണ് ഈ പാലെന്ന് കൊണ്ടുവന്ന് ഗുരുദേവന് സമർപ്പിച്ചത്. തിരികെ ചെന്നിട്ട് ചോദിച്ചു, ഗുരുദേവന് വാക്കു കൊടുത്തുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല, ഉള്ളത് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ പാലിങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് അറിയാണ്ടൊന്ന് തുമ്മിപ്പോയി. മനസ്സിലായ? എന്തായാലും ഇനി നമ്മൾ ഗുരുദേവനെ വിചാരിച്ച് തുമ്മാണ്ടിരിക്കണം എന്ന് പറഞ്ഞ പാൽ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അധികം തുമ്മരുതെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ. അപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ എത്രയധികം മഹത്വങ്ങളാണ് ഗുരുദേവന്റെ എന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ആ അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പുത്തൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് നാരായണ ഗുരുദേവൻ അഞ്ചുതെങ്ങിൽ നിന്ന് വർക്കലയിലേക്ക് പോകാനായിട്ട് വഞ്ചിയിൽ കയറി. വഞ്ചി കയറിയപ്പോൾ ഒരു ഭ്രാന്തൻ ഓടി വന്ന് ഈ വഞ്ചിമേ കയറി. വഞ്ചിമേ കയറി ഉടനെ ഇയാളിരുന്നുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ ആളുകളെ പിടിച്ചിറക്കാൻ നോക്കി, സമ്മതിച്ചില്ല. ഗുരുദേവൻ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. വഞ്ചി വർക്കലയ്ക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പാട്ട് തുടങ്ങി. കുറേ സമയം കേട്ടിരുന്നിട്ട് ഗുരുദേവൻ ചോദിച്ചു, പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, എന്നാ ഇനി പാടരുതെന്ന് പറഞ്ഞു. പിന്നെ വർക്കല വരെ അദ്ദേഹം പാടിയില്ല. നമ്മളോടും പറയുന്ന ഗുരുദേവൻ പാടരുത്, ആവശ്യമില്ലാണ്ട്. വർക്കലയിൽ ചെന്ന് മൗനിയായിട്ടിരിപ്പാണ്. വർക്കലയിൽ ചെന്ന് ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞ, മൂന്ന് ദിവസം ശിവഗിരിയിൽ നിന്ന് കുളിച്ചു തൊടുത്തുപൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഇദ്ദേഹം എന്താണെന്നറിയാവോ? ഒരു കുഴപ്പമില്ലാത്ത ഒരു അസുഖമില്ലാത്ത ഒരാളായി മാറി. ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. അങ്ങോട്ട് ഓമം ഭ്രാന്തനായി പോയ ആൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാണ്ടായിപ്പോയി. ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യനായിട്ട് തിരിച്ചു വന്നു. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടി വരുന്നുണ്ട്, എന്തു വേണേലും മാറ്റിത്തരുന്ന സർവാഭീഷ്ടദായകനാണ് ആര്? നാരായണ ഗുരുദേവൻ. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ വായിച്ച ഭാഗങ്ങൾ. ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അതെല്ലാം കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഗുരുവിനോടുള്ള ഭക്തി കൂട്ടിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരമ്മ വീട്ടിൽ ഇരുന്നിട്ട് ഗുരുപുഷ്പാഞ്ജലി ജപിക്കുക. ചൈതന്യാനസ്വാമിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് തിരിച്ചു വന്ന ചൈതന്യാനസ്വാമികൾ അരിയപ്പുറത്തു നിന്ന് വന്നിട്ട് ഗുരുപുഷ്പാഞ്ജലി എഴുതി ആ മന്ത്രാക്ഷരി കൊണ്ടുവന്ന് നാരായണ ഗുരുദേവന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ഗുരുദേവൻ ഒന്നും പറഞ്ഞില്ല, എടുത്തു നോക്കിയിട്ട്. ഗുരുദേവനെക്കുറിച്ചുള്ള മന്ത്രാക്ഷരിയായിരുന്നു അത്. അങ്ങനെയുള്ള ആ മന്ത്രാക്ഷരികൾ നമ്മൾ ജപിക്കണം നിത്യജീവിതത്തിൽ. അതൊരു ചിട്ടയാക്കി നമ്മൾ മാറ്റണം. നമ്മൾ എന്തായാലും ഗുരുവിശ്വാസികളാണ്. ആ പുഷ്പാഞ്ജലിയുടെ പുസ്തകം നമ്മുടെ ആശ്രമത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ വീട്ടിൽ എന്തായാലും ആ നാമോച്ചാരണം ഉണ്ടായിരിക്കണം, ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു ദിനചര്യാക്രമത്തിലൂടെ വളർന്നു വരുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അത്യാപത്തുകളെയൊക്കെ തടയാനുള്ള മന്ത്രാക്ഷരിയായിട്ട് ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ എന്നും ഉണ്ടാകും. ഇപ്പൊ ഇവിടെ പലരും എന്നോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സപ്താഹത്തെക്കുറിച്ച് കേട്ടു. ചിലര് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. എന്താ കാര്യം? സപ്താഹം തന്നെയാണ് ഉറക്കത്തിലും. അതൊരു വലിയ കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കേൾക്കാത്തതെല്ലാം കേട്ടുകൊണ്ട് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യത്തോടുകൂടി ഇരുന്ന് ഇത് അനുഷ്ഠിക്കാൻ കഴിയുന്നത് ഗുരുദേവന്റെ ഒരു വലിയ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. നമുക്ക് വേറെ ഒരു വിശ്വാസവും വേണ്ട. ഗുരുദേവനിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടിയവരായിരിക്കണം നമ്മൾ. ഏറി ദേവദേവന്മാരെയൊന്നും വിശ്വസിക്കരുതെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഞങ്ങളിവിടെ പാടുന്ന എല്ലാ പാട്ടും പാടുന്നില്ല, എന്നാൽ ഗുരുവിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാത്തിനെയും വിശ്വസിക്കണം, പക്ഷെ ഗുരുവിനെ മറക്കാണ്ട് നമ്മുടെ ഒരു ദൈവത്തിലേക്ക് അടക്കാനുള്ള ഒരു പ്രകാശമായിട്ട് ഗുരു നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ആ പ്രകാശമുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഗുരുവിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ അടുത്തത് പറയാൻ പോകുന്നത് പഞ്ചദശ സർഗമാണ്. സഹോദര സംഘ സ്ഥാപനം, ഒരു സർവ സഹോദര സംഘ സ്ഥാപനമാണ്. അധസ്സനാധനധർമാനഭോഗതം സകലഭീതിതജാതിതമോഭരം അവനീനീഷുരുവായ പരീക്ഷണേ ഗുരുരവിസബോ വിഹിതാദരം. ശ്രീനാരായണ ഗുരുദേവനാകുന്ന സൂര്യൻ കേരളക്കരയിലെ അന്ധവിശ്വാസവും അനാചാരവുമാകുന്ന കൂരിരുട്ടിനെ എല്ലായിടത്തുനിന്നും നിർമാർജനം ചെയ്തിട്ട് സർവമനുഷ്യരെ അനുഗ്രഹിച്ചുകൊണ്ട് രക്തസദ്ധനായി ശോഭിച്ചു. സദസി ശിക്ഷ്യവരൈ സമലംകൃതൈ മഹതിമേധസ്പുൽ സുപുല്ല മുഖാംബുജൈ പരമഹംസവരോ ഗുരുരാസ്തിതോ വചനമേവ ഉദാകൃതവാൻ വാശി. സന്തോഷം കൊണ്ട് ഗുരുവിദേവന്റെ അരികിൽ ചെന്നിരിക്കുന്ന ആളുകൾക്ക് എത്രയധികം വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം പെട്ടെന്ന് മറന്നുകൊണ്ട് സന്തോഷാധിക്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും അനുഭവമായ കാര്യമാണ്. ഒരിക്കലെ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ച് ദഹനശക്തിക്കുള്ള മരുന്ന് എന്താന്ന് ചോദിച്ചു. എല്ലാവരും കൂടിയിരുന്ന് വലിയ ആലോചനയായി. ഓരോരുത്തർ വലിയ വലിയ നീണ്ട ചീട്ടുകൾ എഴുതി കൊടുത്തു, എന്തോ ആയുർവേദ മരുന്നുകളിലെ എല്ലാം. എല്ലാവരും എഴുതിക്കൊണ്ട് കൊടുത്ത് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഗുരു പറഞ്ഞു, കടം തന്ന ആളെ കണ്ടാൽ മതി. എന്താ പറഞ്ഞേ? കടം തന്ന ആളെ കണ്ടാൽ മതി. നമ്മൾ ഒരാളുടെ നിന്ന് 10 രൂപ കടം വാങ്ങിച്ച് അയാൾ അത് ചോദിക്കാൻ വന്നാൽ എന്തായിരിക്കും? സർവ്വതും ദഹിച്ചു പോകും. ഇത്രയും വലിയ സരളമായിട്ടുള്ളൊരു ചോദ്യമാണ് ഗുരു ചോദിച്ചതെന്നും ഇപ്പോൾ എല്ലാവരുടെയും സകലതും ദഹിച്ചു പോയി ശിഷ്യന്മാരുടെ. എന്താ കാര്യം? എല്ലാവരും പ്രൗഢഗംഭീരമായ ആലോചനയിലായിരുന്നു എന്നുള്ളതാണ്. ഗുരുദേവന്റെ ഇങ്ങനെ സർവജനങ്ങളോടുമുള്ള സാമീപ്യം, സൗമ്യമായ രൂപം, തപോനിഷ്ഠമായ ജീവിതം, ഇതെല്ലാം കൊണ്ട് അനുഗ്രഹീതരായ ഒരുപാട് കുടുംബക്കാരും അനുഗ്രഹീതരായ ഒരുപാട് പേരും ഉണ്ടായിരുന്നു. പറവൂര്, നോർത്ത് പറവൂർ എന്ന് പറയുന്ന എറണാകുളം കഴിഞ്ഞ് വരുന്ന പറവൂരിനടുത്ത് ഒരു പളനിസ്വാമി ഉണ്ടായിരുന്നു. വെറും കൂലിപ്പണിക്കാരനാണ്. ഈ പളനിസ്വാമി ഒരു ഓലമേഞ്ഞ വീടിന്റെ ഉള്ളിലാണ് താമസം. എല്ലാവരും പളനിസ്വാമി എന്ന് അദ്ദേഹത്തെ വിളിക്കാനുണ്ടായ കാരണം, അദ്ദേഹം എന്നും പളനിക്ക് പോയി സുബ്രഹ്മണ്യസ്വാമിക്ക് കിട്ടുന്ന ജോലിക്കൂലിയിൽ നിന്നുള്ള ഒരു വിഹിതം സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ പളനിസ്വാമി ഒരു തവണ ആലുവ അദ്വൈതാശ്രമത്തിൽ നാരായണ ഗുരുദേവനെ കാണാൻ ഇടയ്ക്കൊക്കെ ചെല്ലുമായിരുന്നു. ഗുരുദേവന് വലിയ ഇഷ്ടമുള്ള ഒരു ഭക്തനായിരുന്നു ആര്? പളനിസ്വാമി. ഒരിക്കൽ ഇദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, അടിയന്റെ ഓലമേഞ്ഞ കുടിലിനുള്ളിൽ നാരായണ ഗുരുദേവൻ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഗുരുദേവന്റെ അരികിൽ പോയി ആലുവ അദ്വൈതാശ്രമത്തിൽ തൊഴുതിങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം ആര് ചിന്തിക്കുമായിരുന്നു? പളനിസ്വാമി ഈ കാര്യം ചിന്തിക്കുമായിരുന്നു. ഗുരുദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാം? ദാരിദ്ര്യമൊന്നുമല്ലായിരുന്നു, നല്ല സ്വഭാവമുള്ള മനുഷ്യരെ എത്ര കണ്ടാലും അവരെ വളരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഈ പളനിസ്വാമി ഒരു സാത്വികനാണ്. കിട്ടുന്ന പൈസയിലെ ശരീരം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ബാക്കിയുള്ള പളനിസ്വാമിക്കും ആലുവയിൽ ഗുരുദേവനും ഉള്ളതാണ്. അപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് ചെല്ലണമെന്ന് വലിയ ആഗ്രഹം. ഓല കൊണ്ട്, ഓലക്കീറ് കൊണ്ട് ചുറ്റിനും മറിഞ്ഞിരിക്കുന്നു, മോളിൽ ഓലയാണ്. അപ്പൊ ഈ ദാരിദ്ര്യകുചേലനായിരിക്കുന്ന പളനിസ്വാമി ഒരു ദിവസം ഇങ്ങനെ ആഗ്രഹിച്ചല്ലായിരിക്കും. ഒരു സന്ധ്യാസമയം മണ്ണെണ്ണ വിളക്കിലെ മണ്ണെണ്ണയും തീർന്നുപോയി. അന്നത്തെ കാലത്ത് കരണ്ടൊന്നുമില്ല, മണ്ണെണ്ണ വിളക്കാണ്. ഇരുട്ടത്ത് ഇങ്ങനെ ഇരുന്ന് പളനിസ്വാമി ഗുരുദേവനെയും പളനിയപ്പനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പളനിസ്വാമി ഇല്ലേ ഇവിടെ എന്നൊരു ചോദ്യം പുറത്തു വന്നു. ഉണ്ടല്ലോ, ആരാ? പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഇപ്പൊ എന്താ ഇവിടെ വിളക്കില്ലേ? മണ്ണെണ്ണ തീർന്നുപോയി. ആരാ? പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഉണ്ട്. ആരാ? മനസ്സിൽ ചിന്തിച്ച് സ്വരൂപിച്ചു വെച്ചിരുന്ന പളനിസ്വാമിയുടെ ദൈവം സാക്ഷാൽ നാരായണ ഗുരുദേവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആലുവായി നിന്ന് എത്ര ദൂരമുണ്ട് പറവൂരെന്നറിയാം? ഒരാളും അറിയാണ്ട് ഒറ്റ നടത്തം ഗുരുദേവൻ ആലുവായി നിന്ന് എവിടം വരെ? പറവൂര് വരെ. രണ്ട് കണ്ണും നിറഞ്ഞുപോയി പളനിസ്വാമിക്ക്. കാര്യം എന്താ? വെറുതെ ഒരു ദിവാസ്വപ്നം പോലെ കണ്ടതാണ് പളനിസ്വാമി അടിയന്റെ ഗൃഹത്തിലേക്ക് ഗുരുദേവൻ ഒന്ന് എഴുന്നള്ളണയെന്ന്. ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് അറിയാമെങ്കിൽ കൂടിയും വെറുതെ ആഗ്രഹിച്ചു പോയത് സഫലമാക്കിയതിന്റെ ധന്യതയിൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, മണ്ണെണ്ണയില്ല വിളക്ക് കൊളുത്താൻ, അടിയന് അവിടുത്തെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്ത സമയമാണല്ലോ. പഴനിക്കാരുടെയിൽ കർപ്പൂരം പോലും ഇല്ല എന്ന് ചോദിച്ചു. ഉണ്ടേ, എന്നാ കർപ്പൂരം എടുത്ത് കത്തിക്കൂ എന്ന് പറഞ്ഞു. കർപ്പൂരം എടുത്ത് കത്തിച്ച് ഗുരുദേവനെ നമസ്കരിച്ച് അദ്ദേഹം തന്നെ പഴയ ഒരു മുണ്ടെടുത്ത് അത് നിവർത്തി ഇങ്ങനെ വെച്ചു. നമ്മൾ ഇതിന്റെ പ്രതീകമായിട്ട് അന്നാലെ അവൽക്കിഴി സമർപ്പണവും. ആ പഴയ മുണ്ടിന്റെ മുകളിൽ ഇരുത്തിയിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഉള്ളത്? പളനിസ്വാമിക്ക് നിവേദിക്കാനുള്ള അവലും രണ്ട് പഴവും ഇരിപ്പുണ്ട്. കൊള്ളാവല്ലോ, അവല് നാം കഴിച്ചിട്ട് കുറെ കാലമായി, അത് തന്നെ ആയിക്കോട്ടെ, പളനിസ്വാമിയുടെ കയ്യിൽ നിന്ന് അത് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഗുരുദേവൻ ഒരു പഴവും കഴിച്ചു, അവലും കഴിച്ചു. എന്താ ഇപ്പൊ ആഗ്രഹിച്ചത് സഫലമായില്ലേ എന്ന് ചോദിച്ചു. അടിയൻ ധന്യനായി. ഇത് ഞാൻ സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യ അപ്പ ചോദിച്ചു, അപ്പൊ ഇനി സ്വപ്നം കാണുമ്പോൾ എന്ത് പറയും? സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്ക് സ്വപ്നം കാണുമ്പോൾ എന്ത് പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആശ്ചര്യചകിതനായി നിൽക്കുന്ന ഒരാള്. തലശ്ശേരി അതുപോലെ തന്നെ ഒരാളുണ്ടായിരുന്നു, കോതൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറയ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു തൈത്തെങ്ങ്, കരിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു തൈത്തെങ്ങ് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കായുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം വിചാരിച്ചു, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്ര തവണ വലിയ വലിയ വീടുകളിൽ ഗുരുദേവൻ വരുന്നുണ്ട്. അടിയന്റെ വീട്ടിൽ വന്ന് ഇതേലുണ്ടാകുന്ന ആദ്യത്തെ കരിക്ക് ഗുരുദേവൻ സങ്കല്പിച്ച് നിർത്തിയേക്കാം, ഗുരുദേവൻ വന്ന് ഇത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലെന്താ, ഈ വീട്ടിലേക്ക് വരില്ല, അപ്പൊ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്ന്, ഗുരുദേവൻ ഒരിക്കലൊരു പണക്കാരന്റെ വീട്ടിലിരുന്നപ്പം സഹോദരൻ അയ്യപ്പൻ ചിന്തിച്ചു, ഗുരുദേവൻ എന്തിനാ പണക്കാരന്റെ വീട്ടിൽ പോന്നേന്ന് ചിന്തിച്ചതേ ഉള്ളു. അതിന് മറുപടി ഗുരുദേവന്റെ അരികിൽ ചെന്നപ്പം ഗുരു തന്നെ പറഞ്ഞു, ഇവരെ കൊണ്ടും നമുക്ക് ചില ആവശ്യമില്ലേ അയ്യപ്പ എന്ന് ചോദിച്ചു. മനസ്സിലായോ? അപ്പൊ ഗുരുദേവന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്, അന്ന് ഏറ്റവും കൂടുതൽ പോയിരുന്നത് വെറും സാധുക്കളായ ജനങ്ങളുടെ ഗൃഹത്തിലായിരുന്നു. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയപ്പോ കസേര പോലും ഇല്ല. അടുത്തുള്ളൊരു മേനോന്റെ കസേര കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടു. ഇട്ട് കഴിഞ്ഞപ്പം ഗുരുദേവൻ വന്നു. ഗുരുദേവൻ എഴുന്നള്ളി വന്നപ്പോ ചോദിച്ചു, ഈ കസേരയും നാം ഇരിക്കില്ല എന്ന് പറഞ്ഞു. വളരെ ഭക്തിയോടുകൂടി കൊണ്ടുവന്നിട്ടിരിക്കുക. പായില്ലേ ഇവിടെ? ഉണ്ടേ, ആ പായ എടുത്തിടൂ എന്ന് പറഞ്ഞു. അപ്പൊ ഓല മേഞ്ഞ ഒരു ചെറിയ വീട്, അവിടെ ഗുരുദേവൻ വന്നിരിക്കുന്നു. അനേകായിരങ്ങൾ ഗുരുദേവനെ കാണാൻ കൊതിക്കുമ്പോൾ ഭക്തന്മാരായി വിരാജിക്കുന്ന ആളുകളുടെ ഗൃഹത്തിൽ ഗുരുദേവൻ എഴുന്നള്ളുന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഉടനെ തന്നെ ഇദ്ദേഹം ഈ കസേര മാറ്റിയപ്പോ ചോദിച്ചു, ഇത് നല്ലൊരു കസേരയാണ്, അങ്ങക്ക് ഇരിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്ന, ഇതേ കള്ള് നാറുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം, ഈ മേനോൻ എന്നും കുടിച്ചിട്ട് വന്നിരിക്കുന്ന കസേരയാണിത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ അറിയാത്തതുപോലും ത്രികാലജ്ഞാനിയായ ഗുരുദേവന് അന്നും ഇന്നും അറിയാം. ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയ്ക്കകത്ത് നമ്മളോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്താ, ഈ ശരീരം പോയാലും നാം ഇവിടെ തന്നെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ ശരീരവേ ഗുരുദേവന്റെ പോയിട്ടുള്ളൂ, ഇവിടെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പഴന്തിയിലായാലും ശിവഗിരിയിലായാലും ആരുണ്ട്? ശ്രീനാരായണ ഗുരുദേവനുണ്ട്. നമ്മുടെ ഇവിടെ ഒരു അമ്മ മൂന്നാമത്തെ വയസ്സിൽ ഗുരുദേവനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ശിവഗിരി വരുന്ന സമയത്ത് അവസാന കാലത്ത് നോക്കിയിരുന്ന സ്വാമി മാധവാനന്ദ സ്വാമിയാണ്, ഗുരുദേവന്റെ റിക്ഷ വലിച്ചിരുന്ന സ്വാമി. സന്ധ്യയായാൽ ഞാൻ സ്വാമിയുടെ അടുക്ക ചെല്ലും. എന്തെല്ലാം കാര്യങ്ങൾ, 88 വയസ്സോളം അന്നുണ്ട്. ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു കൊതു പോലും ശരീരത്ത് വന്ന് കുത്തിയാ കൊല്ലില്ല, അങ്ങനെ ഇരിക്കും. അതായിരുന്നു ഗുരുദേവ ഭക്തന്മാരല്ല, ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ പ്രത്യേകത. ഞാൻ ചെന്നിരുന്ന് ഗീത വായിക്കും. അക്ഷരസ്ഫുടത വേണം സ്വാമിക്ക് പ്രധാനം. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അത് തിരുത്തി പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കൂ, അതാ ശരി എന്ന് പറയും. ഇത്രയും വലിയ സ്വാത്വികരായ വ്യക്തികൾ, കാലെടുത്ത് നടന്നു വയ്ക്കാൻ പാടുള്ള സമയത്തും ശിവഗിരി ചെന്ന് നാരായണ ഗുരുദേവനെ നമസ്കരിക്കാണ്ട് ഉറങ്ങില്ലായിരുന്നു. സമാധി ചെന്ന് നമസ്കരിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ ഈ മാധവാൻ സ്വാമി. ഞാൻ വിചാരിക്കും എത്ര ഭാഗ്യവാരാണ് ഇവരൊക്കെ. ഗുരുദേവന്റെ അരികിൽ നിൽക്കാനും ഗുരുദേവനെ കാണാനുമുള്ള സൌഭാഗ്യം ലഭിച്ച ഇവരൊക്കെ തന്നെ, നമ്മളൊക്കെ കാണാൻ ശ്രമിക്കുന്ന ഇവര്, സ്വാമി സമാധി ചെന്നിരുന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു ദൃശ്യമുണ്ട്. രണ്ട് കൈകളും കൂപ്പി തൊഴുകയോടുകൂടി തൊഴുതു നിൽക്കുമ്പോൾ ധാരയായിട്ട് എന്നും മാധവാനന്ദ സ്വാമിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. അത് മുഴുവൻ കൊണ്ട് ഗുരുദേവന്റെ പാദത്തെ കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമേ സ്വാമി തിരിച്ചു പോകുകയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴായിട്ട് സമാധി നിൽക്കുന്ന ഞാൻ, നമ്മളും അറിയാണ്ട് കണ്ണുനീർ വാർത്തു പോകും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുദേവന്റെ ഒരു വിഗ്രഹത്തെ നോക്കി ഗുരുദേവനോട് മന്ത്രിക്കുന്ന മന്ത്രാക്ഷരിയോടുകൂടി കണ്ണുനീർ മാർക്കുന്ന അവരൊക്കെ എത്ര സൗഭാഗ്യരാണ്. അവർക്ക് ഗുരുദേവൻ കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ശിവഗിരി മഠാധിപതി സ്ഥാനം ഒഴിയുന്നത് ഇന്നാണ്, ഇനി എനിക്കൊന്നും വയ്യ, ഇനി എനിക്ക് യാതൊരു കാര്യവും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് മാധവാൻ സ്വാമി സ്ഥാനം ഒഴിയുന്ന ഇന്നാണെങ്കിൽ, നാളെ രാവിലെ എല്ലാവരും ഉണർന്നു വരുമ്പോൾ മാധവാൻ സ്വാമിയുടെ സമാധിയുമാണ്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ, ഒഴിയേണ്ടത് 10 മണിക്കാണെങ്കിൽ രാവിലെ 5 മണിക്ക് സ്വാമി സമാധിയായി മാധവാൻ സ്വാമി. ആ സ്ഥാനം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്കിനി വയ്യ, ഗുരുദേവന്റെ അരികിലേക്ക് പോണം എന്ന് പറയുമ്പോൾ അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നതാരാ? ദൈവനിയോഗമാണ്, ഗുരുദേവനാണ്. അതുകൊണ്ട്
നമ്മളെല്ലാവരുടെയും നമ്മളുടെ വിശ്വാസം. ഗുരുദേവന്റെ ശിഷ്യന്മാരും കണ്ടവരും കേട്ടവരും ആയവരും നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠം, ഗുരുദേവനോട് അകമഴിഞ്ഞ ഭക്തി ഉണ്ടാകാനല്ലാണ്ട് ഒരു നേരം പോക്ക് പോലെ ഗുരുദേവന്റെ അരിയിൽ ജയന്തിയും സമാധിയും കൊണ്ടാടാൻ നമ്മൾ പോകരുത്. ഗുരുദേവന്റെ അരിയിൽ ചെന്ന് ഗുരുദേവനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാൻ നമുക്കെല്ലാവർക്കും ഇന്നും സാധിക്കണം. നിങ്ങളാരും വിചാരിക്കേണ്ട, ശിവഗിരി സമാധിക്കുന്നിലെ ഞാനവിടെ പഠിക്കുന്ന സമയം 86 തൊട്ടാണ് 93 വരെ. അന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഈ പിന്നെ ഇങ്ങനെ മരങ്ങളിലൊക്കെ വള്ളികൾ കൊണ്ട് ഒരിതുണ്ട്, അപ്പൊ അതേലിങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ കെട്ടിവെച്ചിട്ട് അതേലിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഭയമുള്ളൊരു സംഗതിയാണ്, സന്ധ്യ ഒരു 9 മണി കഴിഞ്ഞാൽ ഗുരുസമാധിയുടെ അരികെ ആർക്കും പോകാൻ മനസ്സ് തോന്നിക്കില്ല. എന്തോ ഒരു ശക്തിവിശേഷം അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്ധ്യ കഴിഞ്ഞ തീർത്ഥാടനം ഒഴികെയുള്ള ദിവസങ്ങളിൽ പോകുന്നത് ആരായാലും ശരി, അവർ പെട്ടെന്ന് അവിടുന്ന് ഉൾവലിയുന്നത് കാണാം എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ മഹത്വമാർന്ന ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ എല്ലാ സ്ഥലങ്ങളും ഉയർന്നുയർന്നുയർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. ചൈതന്യാനുസ്വാമി സമാധിയായത് തൃശൂര് തളാപ്പ് ക്ഷേത്രത്തിലാണ് സുന്ദരേശ്വരൻ. ഇന്ന് നമ്മൾ അവിടെ ഒന്ന് ചെന്നേ ചെമ്പഴന്തി പോലും അതിൻ്റെ 5 ഇലത്ത് പോലും ഇല്ലാന്ന് തോന്നിക്കും. എന്തെല്ലാം മാറ്റങ്ങളും വളർച്ചയുമാണ് അവിടെ കാണുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്ത്, തൊട്ടടുത്ത് എന്താ സ്കൂളുകൾ, ഒന്നാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. അതുകൂടാതെ മറ്റ് ITA തുടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾ വേറെ 10-20 സ്ഥാപനങ്ങളാണ് ചൈതന്യാനുസ്വാമി ഇരുന്ന സ്ഥലത്ത് ഇന്ന് നിലനിൽക്കുന്നത്. 6-7 ഹാളുകളുണ്ട്. പ്രഭാഷണങ്ങൾ നിരന്തരം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. 2 ഹാള് അതിനുവേണ്ടി മാത്രം ഒരു ഒഴിഞ്ഞിട്ടിരിക്കുക. കുമാരനാശാന്റെ പേരിൽ ഒരു ലൈബ്രറിയും അതുപോലെ തന്നെ ഹാളും. നോക്കിയേ, അവരുടെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് പരിപൂർണമായിട്ട് ഗുരുദേവനിലുള്ള വിശ്വാസം വളരെ പരിപൂർണമാണ്. അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സുന്ദരേശ്വരമൂർത്തിയാണെങ്കിലും അകത്തളത്തിൽ സുന്ദരേശ്വരന്റെ തൊട്ടരിയിൽ ഗുരുദേവനെയും ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ പവിത്ര വിശ്വാസങ്ങളുള്ള ഒരുപാട് നാടുകൾ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. പക്ഷെ അവിടുത്തേക്ക് ഉയർച്ചയും അതുപോലെ തന്നെയാണ്. ആലപ്പുഴയ്ക്കടുത്ത് പറവൂരിനടുത്ത്, പറവൂരെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴയ്ക്കടുത്ത്. അവിടെ പറവൂരിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമുണ്ട്, അറവുകാട്. കേട്ടിട്ടുണ്ട്? വളരെ വലിയൊരു ക്ഷേത്രമാണ്. അവിടെ ഗുരുദേവൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് പറഞ്ഞെന്താ, ഇത് അവിടെ ഈ ദേവീക്ഷേത്രമായിരുന്നു, കോഴികളെയൊക്കെ കുരുതി കൊടുത്തിരുന്നു, ഇവിടെ ഇനിയൊന്നും പാടില്ല. അറവുകാടായിരുന്നു അവിടെ പ്രധാനമായിട്ടും പേര്. ഇത് അറിവിന്റെ കാടാകും, അതുകൊണ്ട് ഇതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു. ഇന്ന് അവിടെ ചെന്നാൽ ഗുരുദേവന്റെ പഞ്ചലോക പ്രതിഷ്ഠ, ദേവീക്ഷേത്രം, 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒറ്റ ഗ്രൗണ്ടിലാണ് ITA തൊട്ട് എല്ലാ സ്ഥാപനങ്ങളും അറിവിന്റെ കാട് ആയി മാറി. എന്തൊക്കെ ഗുരു പറഞ്ഞു അതെല്ലാം ഓരോ സ്ഥലത്തും നടന്നെന്നുള്ളത് അത്ഭുതാവകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 കൈയും കൂപ്പി നമുക്ക് ഗുരുദേവനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഗുരുദേവ, അങ്ങ് വിഷ്ണുവിന്റെ അവതാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, എന്താ, എന്റെ സങ്കടങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുത്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണുപൊട്ടയായ ഒരു അമ്മയ്ക്ക് 75-ാമത്തെ വയസ്സിൽ ചുരുങ്ങിയ നാളത്തെ വ്രതം കൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്കെന്താ സാധിക്കാണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പഞ്ചദശ സർഗം വളരെ പ്രസിദ്ധമാണ്. സദസി ശിക്ഷ്യവരേ സമലംകൃതൈ മഹതി മോദ സുഫുല്ലമുഖാംബുജൈ പരമഹംസവരോ ഗുരുരാസ്തിതോ വചനമേവ മുദാകൃതവാൻ വശീ. വളരെ നല്ലവണ്ണം അലങ്കൃതമായൊരു വലിയ സദസ്സിൽ പരമഹംസദേവനും ഇന്ദ്രിയ നിഗ്രഹം വഴി ആത്മനിഷ്ഠ കൈവരിച്ചവനുമായ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം പറയുകയുണ്ടായി. ബഹുവിധം ഖലു കർമ്മനരേ സദാ ക്രിയതയേവ ഗീ ദുഃഖജിഗീർഷയാ സുഖതതിം പുനരാത്തുമഭീച്ഛയാ ചരിതമേതദനാദിന സംശയം. മനുഷ്യരാൽ എല്ലായ്പ്പോഴും ദുഃഖങ്ങൾ പരിഹരിക്കണമെന്ന ആഗ്രഹം കൊണ്ട്, പ്രശസ്തങ്ങളായ എല്ലാ സുഖങ്ങളും നേടണമെന്നുള്ള ആഗ്രഹം കൊണ്ടും പലതരത്തിലുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചു പോരുന്നു. ഇത് പ്രസിദ്ധമാണ്. അനാദികാലം മുതലേ മനുഷ്യ സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. എന്താ ഇതിന്, ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ, ദുഃഖങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, വ്രതമായാലും മറ്റുമെല്ലാം. അസനമൈദിന വിസ്മൃതലിപ്സുവി സഹജബോധവശ വശാദ് നീന്ദ്രദേഹി ത്രികരണൈരഖിലൈർ അഭിജന്തുഭിർ ബഹുവിധം കലു കർമ്മവിധീയതേ. ഭക്ഷണം കൊണ്ടും ഇണചേരൽ കൊണ്ടും വിശ്രമം എന്നിവ നേടുവാൻ ആഗ്രഹിക്കുന്നവരും ഉപദേശം കൂടാതെ തന്നെ ജന്മനാ സ്വാധീനമായ അറിവിന്റെ പ്രേരണ നിമിത്തം ഉപദേശജന്യങ്ങളായ നിയന്ത്രണങ്ങളോട് കൂടാത്തവരുമായ എല്ലാ ജീവികളാലും മനസ്സ്, വാക്ക്, ശരീരം എന്നീ മൂന്ന് തരം കർണങ്ങൾ കൊണ്ടും കർമ്മം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. കർമ്മണ്യൈവാധികാരസ്തേ മാ ഫലേഷു കഥാജന. കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ എന്തു വേണം, ഫലത്തിൽ ആഗ്രഹമുണ്ടാകരുത്. ഇതം ഇഹാധികരം പരിഹീയതാം ഇതമിതന്തു സുഖായ വിധീയതാം ഇതി കരോതി വിവേചനമിത്യത പ്രമിതിഹോതുവോ സുധിരസ്തിനഹ. ഈ ജീവിതത്തിനുതകുന്ന കർമ്മമല്ലാത്ത എന്ത് കർമ്മം ചെയ്താലും അതെല്ലാം ദുഃഖമുണ്ടാക്കുന്നതാകിയാൽ അനുഷ്ഠിക്കാതെ തള്ളിക്കളയേണ്ട കർമ്മങ്ങളെ അനുഷ്ഠിക്കാതെ തള്ളിക്കളയുക തന്നെ വേണം. ഇനി കർമ്മങ്ങൾ സുഖജനങ്ങളാകുന്ന നിലയിൽ അനുഷ്ഠിച്ചാലും സനാതനധർമ്മത്തിന്റെ പ്രമാണങ്ങളായ വേദങ്ങൾ ദുഃഖജനകങ്ങളായ കർമ്മങ്ങളെയും സുഖജനങ്ങളായ കർമ്മങ്ങളെയും വേർതിരിച്ച് കാട്ടിത്തരുന്നുണ്ട്. ഈ വസ്തുത എന്നതുകൊണ്ട് നമ്മളെല്ലാവരും വൈദികങ്ങളും സനാതനങ്ങളുമായ ധർമ്മങ്ങളെ പിന്തുടരുന്നവരായ നമുക്ക് എന്തു വേണം, പ്രമാണമാകുന്ന ഏതു വിധത്തിലുള്ള കർമ്മങ്ങളുണ്ടോ അതെല്ലാം അനുഷ്ഠിക്കണം. ശ്രുതിവചോ നിജയം തപസാചിരാധ്യയനശ്ച വശീകൃതവാൻ വശി സകല ലോകസുഖൈകമതിശുചി വിധനുദേ ഭുവി ധർമ്മ വിവേചനം. എല്ലാ ജനങ്ങൾക്കും സുഖമുണ്ടാകുന്ന കാര്യത്തിൽ അത്യന്തം താൽപ്പര്യമുള്ളവനും നിർമ്മലനും ചാരിത്രം, ബ്രഹ്മചര്യം മുതലായ സമുന്നതങ്ങളായ ധർമ്മങ്ങളെ നിയതമായി അനുഷ്ഠിച്ച് പാവശാന്തിയും പരിശുദ്ധിയും വരുത്തിയവനും സ്വതേയ വിഷയലോലുപങ്ങളായ ഇന്ദ്രിയങ്ങളെ വിവേകത്തിന്റെ വെളിച്ചത്തിൽ നിയന്ത്രിച്ച് ശീലിച്ചിട്ടുള്ളവനുമായ തപസ്സുകൊണ്ടും ദീർഘകാലം നിർവഹിച്ച സ്വാധ്യായം അധ്യയനം കൊണ്ടും പ്രമാണഭൂതമായ വേദവാക്യ സമൂഹത്തെ ഈ സ്വായത്തമാക്കിയിട്ട് ധർമാധർമ്മ വിവേചനം ചെയ്തവനാണ് ആര്? ശ്രീനാരായണ ഗുരുദേവനും. കലജനദുരിതവിലമാനസസുഖരഹസ്യ നിദാന വിപരിയാ സ്വരബുദ്ധിമുപേത്യ സഹോദരാൻ സതതമത്ത കഥർഥയതേദയാം. അധർമ്മം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പാപം കൊണ്ട് മലിനമായ മനസ്സുള്ളവരായിത്തീരുന്നു നമ്മളെല്ലാം. ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യവും, അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപവും ഉണ്ടാകുന്നു. അപ്പൊ അധർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മനസ്സെന്താകും? മലിനമായിക്കൊണ്ടിരിക്കും. ദയയില്ലാത്തവരും പരദുഃഖിതന്മാരും ദുഷ്ടന്മാർ, സുഖരഹസ്യ നിദാനന്മാർ, സുഖത്തിന്റെ യഥാർത്ഥമായ ആദ്യ കാരണം എന്തെന്ന് കാര്യത്തിൽ തെറ്റായ അറിവുള്ളവരും ഇതെന്റേത്, ഇവരെന്റെ ആളുകൾ, അത് അന്യരുടേത്, അത് അന്യരുടെ കൈകൾ, ഈ ലോകത്തിങ്ങനെ എല്ലായ്പ്പോഴും സഹോദര ബുദ്ധിയില്ലാതെ സഹോദരന്മാരെ ദുഃഖിപ്പിച്ചു പോകുന്നു ഓരോരുത്തരും. പ്രതിതധർമ്മ വിവാഹപരോജനകൃതപദ ബഹുഭേദയുധോപദീൻ സ്ഥിതിമിമാം കലുജാതി സമാഖ്യ വ്യവഹരത്യ വിവേകവശാദൃഢം. പ്രസിദ്ധങ്ങളായിരിക്കുന്ന ധർമ്മവിവാഹങ്ങൾ യഥാർത്ഥങ്ങളാണെന്ന് ധരിച്ചിട്ടുള്ളവരും ആ ധർമ്മവിവാഹങ്ങളെ അനുസരിച്ച് അനേകം ജീവിതമാർഗങ്ങൾ അവലംബിച്ചു പോരുന്നവരുമായ ആളുകൾ തെറ്റിദ്ധാരണ നിമിത്തം ജാതി എന്ന പേരിൽ പല വിശ്വാസങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 11 ദിവസത്തെ പുലി ആചരിക്കണം. എത്ര ദിവസത്തെയാ? 11 ദിവസം. പഴയ കാലത്തെ നിയമം എങ്ങനെ? 16 അടിയന്തരം വരെയായിരുന്നു സാധാരണ ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് 14, ചില ആളുകൾക്ക് 11, ഇങ്ങനെയായിരുന്നു ക്രമം. ബ്രാഹ്മണർക്കായിരുന്നു പണ്ടുകാലത്ത് 11 ദിവസം. ഗുരുദേവന്റെ കാലം വന്നപ്പോൾ
എല്ലാവർക്കും മദന ദിവസത്തെ പോലെ ആചരിച്ചാൽ മതിയെന്ന് ഗുരു തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും പിന്നെ ഒരു ക്ഷേത്രത്തിലും പോകില്ല, അങ്ങേയറ്റം തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചിട്ട് കിടന്ന് കരയുകയാണ്. കരഞ്ഞപ്പം വേറൊരു ശിഷ്യനോടൊപ്പം ചെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി, കരഞ്ഞാൽ മരിച്ചവർ തിരിച്ചു വരുമോ? ഇല്ല. അപ്പൊ കരയാണ്ട് പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ പിന്നെ പ്രാർത്ഥന ചെയ്താൽ പോരെ, കരയണോ? ആ ആത്മാവിന് നിത്യശാന്തി നേരുവാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥിക്കേണ്ടിടത്ത് പോണോ വേണ്ടേ? അത് നിങ്ങൾ തിരുത്തണം. മരിച്ചു കഴിഞ്ഞാൽ എങ്ങും പോകരുതെന്ന് പറയുന്നത് വെറും മോശമായൊരു കാര്യമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പോകണം. ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകാവോ അവിടെ എല്ലാം പോയി മരിച്ചവരുടെ ആത്മാവിനെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മതസംബന്ധിയായിട്ട് പോലും ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുകയുള്ളൂ. നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മരിച്ച ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്? വസ്ത്രം വേണ്ട, അവർക്ക് വീട് വേണ്ട, നിങ്ങളുടേതായ യാതൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ? നിങ്ങൾ വീട്ടിലിങ്ങനെ അടയിരുന്നാ മതിയാ? പ്രാർത്ഥിക്കണം. ഇറങ്ങി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുക. ഇതാ ഗുരു പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോഴും ഒരു മൂഢവിശ്വാസം നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരമുണ്ട്. ഭർത്താവ് മരിക്കുന്ന സ്ത്രീകൾ പിന്നെ അടിമകളായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണം. അങ്ങനെയല്ല ശരി, അത് അങ്ങേയറ്റം തെറ്റാ. ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി എവിടെല്ലാമോ പ്രാർത്ഥിച്ചോ അത്രയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കോ മുക്തിയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുന്നത് ആ ആത്മാവാണ് എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പ്രാർത്ഥിക്കണം. നമ്മുടെ ബുദ്ധഭഗവാന്റെ അടുക്കെ ഒരു സ്ത്രീ ഒരു കുട്ടിയും തോളിലിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിയെ ജീവിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ ആരും മരിക്കാത്ത വീട്ടിൽ ചെന്ന് ഉരിയ കടുക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ കുട്ടിയും തോളിലിട്ട് ഈ സ്ത്രീ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. വേദന കൊണ്ടാണ് ആ കുട്ടിയെ തോളിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഒരു അമ്മയുടെ മകൻ മരിച്ചാലുള്ള ഒരു അമ്മയുടെ വേദന എത്ര നിർവചിച്ചാലും പറയാൻ പറ്റാവുന്ന ഒന്നല്ല. അപ്പൊ അത് എത്രത്തോളമാണെന്നുള്ളത് അവർക്ക് മാത്രമേ അതിനെക്കുറിച്ച്, നമുക്കാർക്കും ആ വേദനയെ ഒപ്പിയെടുക്കാനോ അതിനെ സഹതാപപൂർവം അവരോട് എന്തെങ്കിലും പറയാനോ നമുക്ക് സാധിക്കില്ല. നമ്മുടെ വാക്കുകൾ ഒന്നും കൊണ്ട് എത്താത്തതിൽ ഉപരിയാണ് സഹിക്കാനാവാത്ത ഒരമ്മയുടെ വേദന. എന്തായാലും ഈ സ്ത്രീ എല്ലാ വീട്ടിലും ചെന്നു, അവിടെ ചെല്ലുന്ന വീട്ടിലൊക്കെ ഒരാളെ വെച്ച് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആരും മരിക്കാത്ത വീട്ടിൽ നിന്നാണ് കടുക് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടത്. അവസാനം ആ സ്ത്രീ തിരിച്ചു വന്നു, കുട്ടിയെ കൊണ്ടൊന്ന് ദഹിപ്പിച്ചിട്ട് തിരിച്ച് ശ്രീബുദ്ധന്റെ അനുയായിയായിട്ട് കൂടെ ചേർന്നു എന്നാണ് കഥ. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകുന്ന ഏറ്റവും വലിയ കർമ്മം എന്താ? പ്രാർത്ഥനയാണ്. നരതേതിരതിസൂക്ഷ്മദൃശാമതേ ഭവതി ജാതിരിഹ്യ വിധേ ദൃഢം ഗവ്യേതാകില ഗോത്തമിയം ദദാ മിഥുനധർമ്മ സമാശ്രയാലക്ഷിത. ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ടതുപോലെ ജാതി എന്ന് പറഞ്ഞാൽ പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണെന്നുള്ള കാര്യമാണ്. ഋതമിതം സുഗ്രീതമഹോ നൃണാം അനൃതകൽപ്പിത ജാതിഭിതാമതിം അപകരേ പുരസൗഹൃദമേതേ സുദൃഢം ഐക്യവയും ഐക്യമഭിപ്രതിപാദയേം ഉചിതധർമ്മ സമാചരണോത്സവം ഭുവിജനം കൃതവാനുപദേശ സവലയത്നിധി പ്രതിവിധം വജസുവിദിതം ഭവതാം നഹി സംശയം ഭവതി ഭാഷണ വേഷവശാഭിത നഹി തഥാ വിനൃണാങ്കലു ജാതിതം അധികക്രിയതാമിതയേത്യതൈ പരിണയ പരിണയ സഹഭുക്തിരവീച്ചയാം മഹിതമദ്വയ സത്യസമാശ്രിതം ഭജത ധർമ്മമിവം ശുഭസിദ്ധയേ ഇതി നിദേശമിവം ജനസഞ്ജയ സുവിജിതം പ്രതിബോധയതദ്രുതം നകലുകർമ്മ ഭവീന്മതിമന്തര നജമതിസ്തത വിനാപരിബോധനാ ജഡതിയാം ഹി ഗതേയമഹോ നൃണാം ജഡതിയോത്ര ഭവന്തി ച ഭൂരിശ ഭവതു കാചിതുക പ്രവിവേകേനാം ഗുണവതാം ഭവതാം പരിഷസ്ഥിരം നകലു സംഘടിതശ്രമമന്തര ഭവതി ധർമ്മജേകദാജനം ഇയമുപൈതു ജനപ്രിയദായിനി ഭുവി സഹോദര സംഘമിതി പ്രധാം
ഋജുമതി കുശലോത്ര ജനപ്രിയോ ഭൗതികാര്യ നിരീക്ഷണ കർമ്മണി ഗുരുമുഖേന്ദു വിനർഗളിതാം സുതം മനുജ ദുഃഖഹരാമൃത ഹരാമൃജവാഗ്മയീം അതനിബീയ നമസ്കൃതിപൂർവകം പ്രജഗദുർജിജയാ നിജാമാശ്രയമാശുതേ സദയിദം ദുഭവത്പദപങ്കജ ദുഷിതമേവ സദഗോദര സംഗതാം ഭജതു ശിഷ്ടജന പുനരിഷ്ടതോ ഭവന്തു സഭ്യപദേ വരിപുഷ്ടേ. നാരായണ ഗുരുദേവൻ ജാതിയില്ലാത്ത ഒരു സംഘടന ഏതാണ്? സഹോദര സംഘം സ്ഥാപിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഭവതുദീരിത സർവഗുണോജ്ജലം പടുരിഹാസ്തി വിവശ്ചിത പശ്ചിമ സദു സഹോദര ഏവനയോജിതാം മഹതികാര്യ നിരീക്ഷണ കർമ്മണീം നിശമ്യ സഭ്യവചനം സ്മിതിദാർദ്ധമുഖപങ്കജ അയ്യപ്യാക്യം ഗുരുശിഷ്യം പശ്യൻ നിത്യമവോചയം ഉപദേശമിവം വത്സപ്രയോഗുരുമാം മാമകം സഹോദര സമാജസ്യ കാര്യദർശിവതേ സ്ഥിതം ബഹുദുഃഖകരം ഭൂതി കൃമിപൂർണമഭിഭ്രണം വിരോപേതുമുദ്യുക്തം ദേഷ്ടിരു രുഗ്നശ്ചികീത്സകം ചിരാനുഭൂതദാസ്യത്വ മുക്തി നേശ്ചതി ഗുപ്യതി വിമോചകായക്കാഹാലോകാൻ ഇതി അത്ഭുതദായിനി ഗുഡിനപ്പാവരഹിത നിസ്വാർത്ഥ ലോകരക്ഷാ പീഠ്യന്തേ ബിഹുദാകം ദഹന്യന്തേ ജഗദാദിന. പാപമില്ലാത്തതും സ്വാർത്ഥതാൽപര്യം അല്പം പോലും ഇല്ലാത്തതും ദുഃഖങ്ങളിൽ പെടാതെ ലോകരെ സർവ ആത്മന രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു? പല പ്രകാരത്തിൽ ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായി കാണപ്പെടുന്നു. ചിലപ്പോൾ കൊല്ലപ്പെടുക വരെയും ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ ചിലപ്പോൾ കൊല്ലപ്പെടുക വരെ ചെയ്യാറുണ്ടെന്ന് പറയാം. തേഷാം ക്ഷമൈവ സാധൂനാം ആയുധം പരമം സ്മൃതം വിജയന്തേ ക്ഷമാവന്തോക്ഷമായാം നിത്യജീവിന. ലോകരക്ഷാകരന്മാരായ സജ്ജനങ്ങൾക്ക് ക്ഷമ തന്നെയാണ് ഉത്തമമായ ആയുധം. ക്ഷമയില്ലാത്തവന് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ക്ഷമ നമ്മൾ ശീലിച്ചിരിക്കണം. വിശിഷ്ടമായ ക്ഷമാഗുണമുള്ളവർ ഭൂമിയിൽ നിത്യജീവികളായി തീർന്ന് വിജയിക്കുന്നു. മരണാനന്തരം അവർ യശശരീരികളായി തീരുകയും ചെയ്യും. കേട്ടിട്ടില്ലേ? ക്ഷമയുള്ള ആളുകൾ. ഉപേക്ഷയാകി ധർമ്മസ്യ ഗ്ലാനി തത്രോപജായതേ അപേക്ഷയാ പുനസ്തസ്യ കാന്തിത്താവത് പ്രവർത്തതയും. ക്ഷമയാകുന്ന ധർമ്മത്തെ യഥാവിധം അനുഷ്ഠിക്കുന്നതായ ജനങ്ങൾക്ക് ഉദാസീനയും താൽപ്പര്യമില്ലായ്മയും കൊണ്ട് ഉണ്ടാകുന്നു. ഈ ധർമ്മത്തെ അനുഷ്ഠയാക്കാതെ വന്നു കഴിഞ്ഞാൽ ഉദാസീനതയും താൽപ്പര്യമില്ലായ്മയും ഉണ്ടാകുന്നതുകൊണ്ട് ഇത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഉത്സാഹവും താൽപ്പര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി ആകർഷവും ആദരണീയവുമായ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തി അനുഷ്ഠിക്കണം. അത് സ്ത്രീയായാലും പുരുഷനായാലും മഹത്വമാർന്ന ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്താതെ ഒരു സ്ത്രീത്തോ ഒരു പുരുഷത്തോ ഒരിടത്തും വിജയിച്ചിട്ടില്ല. ഉണ്ടോ? ഒരിക്കലൊരു നമ്പൂതിരി കുളിക്കാൻ പോയി. കുളിക്കാൻ പോകുമ്പോൾ ഒരു കുളം കാണായിരുന്നു. അപ്പൊ ആ കുളത്തിൽ ഒരു കാള നിന്ന് പുല്ല് തിന്നും. കൊമ്പ് രണ്ടും വളഞ്ഞിരിക്കും. അപ്പൊ നമ്പൂതിരി വിചാരിക്കും ഈ കൊമ്പിനകത്തൊന്ന് തലയിടാൻ കഴിഞ്ഞെങ്കിലെന്ന്. പക്ഷെ കാളയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കൊമ്പിനകത്ത് തലയിടാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ആറുമാസം കുളിക്കാൻ വരും. ആറുമാസം കുളിക്കാൻ വരുമ്പോഴേക്ക് ഈ കാള കൊമ്പ് ഇങ്ങനെ കുളിച്ച് നിന്ന് കുളത്തിന്റെ അരിയിൽ നിന്ന് പുല്ല് തിന്ന് ഒന്ന് തലയിടാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഒരു ദിവസം എവിടുന്നോ എനർജി കിട്ടി. അങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ഒരു എനർജി കിട്ടും. അദ്ദേഹം എന്ത് ചെയ്ത്? കൊമ്പ് തല കൊമ്പിനകത്ത് കൊണ്ടുവന്ന് തലയിട്ടു. കാള എന്താ ചെയ്യാന്ന് ബാക്കി ഞാൻ പറയേണ്ടില്ലല്ലോ. ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് കാളയെ ഓടി പലയിടത്തും കൊണ്ടിട്ട് ഇടിച്ചു. നിലവിളിയായി. ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി കാളയുടെ കൊമ്പിനകത്തുനിന്ന് ഒരുവിധം നമ്പൂതിരിയെ രക്ഷപ്പെടുത്തി. അതിൽ മാന്യനായ ഒരാളുണ്ടായിരുന്നു. അയാളെ ചോദിച്ചു, അല്ല നമ്പൂതിരി, എന്നാലും നിങ്ങൾ ഈ കാളയുടെ കൊമ്പിനകത്ത് എന്തിനാ തലയിട്ടിയെന്ന് ചോദിച്ചു. ആലോചിക്കാതെ കാളയുടെ കൊമ്പിനകത്ത് എന്തിനാ തലയിട്ടിയെന്ന് ചോദിച്ചു. ഉടനെ നമ്പൂതിരി പറഞ്ഞ ഭാഷ ശ്രദ്ധേയമാണ്. എന്താ പറഞ്ഞേ? നമ്പൂതിരി പറഞ്ഞു, ഏഭ്യൻ, എന്റെ മുമ്പിൽ വയ്യാണ്ട് കിടക്കുക, എന്നേക്കാൻ പോലും വയ്യ. എന്നിട്ടാണ് അവിടെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഏഭ്യൻ, എന്താ നീ പറഞ്ഞ്? ആലോചിക്കാണ്ട് കാളയുടെ കൊമ്പിനകത്ത് തലയിട്ടുന്നു. നാം ആറുമാസം ആലോചിച്ചിട്ട് അതിനകത്തൊന്ന് തലയിട്ടത്. എത്ര മാസമാണ്? ആറുമാസം. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് മാസങ്ങളോളം ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവസാനം എന്താ? എടുത്തിട്ട് ഇങ്ങനെയുള്ള പ്രഹരങ്ങൾ കിട്ടുമ്പോഴാണ് ആലോചിച്ചതിൽ വരുന്ന തെറ്റുകേട്
നമുക്ക് ബോധ്യമാകുള്ളൂ. അതുകൊണ്ട് ഗുരുഭക്തന്മാരെല്ലാം ആലോചിച്ചിട്ടേ ഇനി കൊമ്പിനകത്ത് തലയിടാൻ പോകാവൂ. ബുദ്ധിനാശാകൃതപദ സർവദുഃഖപ്രദായിനി സർവധർമ്മോപേക്ഷ വിനാ ബുദ്ധി വൃത്തി ലോകസ്ഥ്യദുധ്യജാം. ബുദ്ധിയുടെ നാശം കൊണ്ടോ അറിവിന്റെ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന ദാരിദ്ര്യം, രോഗം, ശത്രുബാധ മുതലായ എല്ലാ ദുഃഖങ്ങളും ധർമ്മമെന്നു പഠിച്ചറിഞ്ഞ് അനുഷ്ഠിച്ച് പ്രയോജനം നേടുന്നവരിൽ താൽപ്പര്യമില്ലാതാകുന്ന രീതിയിൽ അത് അനുഷ്ഠിച്ചാൽ അതുകൊണ്ട് വളരെ ദോഷമുണ്ടാകുമെന്നുള്ള മാത്രമല്ല ഉയർച്ചയുണ്ടാകില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അനുഷ്ഠിക്കേണ്ടതായൊരു മഹത്തായ ധർമ്മം പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി. അത് ബുദ്ധി പ്രധാനമാണ്, അത് ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താ കാര്യം, ഉറങ്ങിക്കിടക്കുകയാണ്, ഉപകരണ സേവയിലാണ്. അതിനെ ഒന്ന് ഉണർത്താനാണ് ഈ സപ്താഹവും. വിസ്തൃതാസന്ധി ബഹോ ബുദ്ധിനാഥശേത ബുദ്ധിനാശേ സൽപ്പന്നെ നാശക്കസ്യ നജായതയും സ്വതന്ത്ര്യാഹാനി ദാരിദ്ര്യം വരധർമ്മ പരിച്ഛുതി അസ്പൃശ്യം ലോകസ്യ ബുദ്ധിനാശാ ഭവിഷ്യതി ധ്യായതോ വിഷയാൻപുംസ കാമക്രോധാദിനാക്രമാത് ബുദ്ധിനാശാസ്മൃതി പ്രംശോ പൂർവസ്യാതിഥി വർണ്ണ്യതേ. ഇതെല്ലാം ഗീതയിലെ ശ്ലോകത്തെ അന്വേഷിച്ചെഴുതിയിരിക്കുന്നതാണ്. നരയേവ നരസ്യേയ കൂരം ശത്രു ദുസ്സഹ രോഗാദി ദുർബലോപേക്ഷ്യ നരം സോദരഘാദിനം. ഇവിടെ പറയുന്നത് ധ്യായതോ വിഷയാൻപുംസ കാമക്രോധാദിനാക്രമാത്. വിഷയങ്ങളെയാണ് ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ക്രമമായിട്ട് എന്തൊക്കെ വരും, കാമം ക്രോധാദികളെല്ലാം വരും. അങ്ങനെ വരുന്നതിലൂടെ ബുദ്ധി നശിക്കും, ബുദ്ധി നശിച്ചാൽ സ്മൃതി നശിക്കും, സ്മൃതി നശിച്ചാൽ എന്തായി, എല്ലാം നശിച്ചു, ബുദ്ധി സ്മൃതി എല്ലാം നശിച്ചു പോവും. നരയേവ നരസ്യ ക്രൂരശത്രു, മനുഷ്യന് അതിഭയങ്കരവും ഏറ്റവും അപ്രതിരോധ്യനും ആയ മുഖ്യനുമായ ശത്രു എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാകുന്നു, വേറെ ആരുമല്ല. ഒരു മനുഷ്യന്റെ ശത്രു ആരാ, ഒരു മനുഷ്യൻ തന്നെയാണ്, അവൻ തന്നെയാണ്. സഹോദരന്മാരായ മനുഷ്യരെ നശിപ്പിക്കുന്നുള്ള ശീലം മനുഷ്യരെ അപേക്ഷിച്ച് ദുർബലന്മാരായ ശത്രുക്കളാണ് രോഗം, ദാരിദ്ര്യം, ശത്രുബാധ തുടങ്ങിയിരിക്കുന്നത്. ബലിഷ്ടബലഹീനേപ്യോ ദ്രുഹ്യന്തി സ്വാർത്ഥലിപ്സയ ബഹുപ്രകാര സദ്രോഗ സ്മരണീനാഭി ദുഃഖതം. അന്യരെ ദ്രോഹിക്കാവുന്ന ചിന്ത സ്മരണയെ കൂടി വന്നാലും ശരി, അത് ദുഃഖകരമാണ്. ബലഹീനന്റെ ലക്ഷണമാണ് ദ്രോഹചിന്ത. മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന ചിന്ത എന്താണ്, ബലഹീനന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവൻ സ്വാർത്ഥനുമാണ്. സഹജാനഷ്ടബുദ്ധിഹാങ്കർത്തും നിത്യം പ്രകൽപ്പിത വർണ്ണതാസ്കുശലൈ കഥമേതം ബ്രവീത. വിദ്യാഭ്യാസ്ഥിതികാരത്ത് പ്രഷ്ടക്കശ്ചിക് കദംഭവേ സുബുദ്ധിമാൻ ബുദ്ധിശൂന്യസ്യ നാശോ പാഠം ഭവിഷ്യതി. സ്വവർഗസ്യാധിപത്യം ച പരവർഗസ്യദാസദാം രക്ഷിതം രചിതാസന്ധി ദോഷജ്ഞേർ ഗ്രന്ഥകോടയ ഗ്രന്ഥാനധീത്യ വിവിധാൻ താദൃശാൻ വിജ്ഞമാനിന ദാസദാമാത്മനോഹന്ത ഖ്യാപയന്തി കഥാശയ ജാതിവ്യവസ്ഥാഖ്യാം വിഷ സമൂർച്ഛിതാശയം സമ്പന്നാഭിത്തത ഗ്രന്ഥ വൈദികജ്ഞാനമണ്ഡലം. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്യ വിനശ്യന്തം എപ്പശ്യതി സപശ്യതി. ഇവിടെ പറയുകയാണ് ചരങ്ങളും അചരങ്ങളും ചേതനങ്ങളും അചേതനങ്ങളുമായിരിക്കുന്ന എല്ലാം തന്നെ ഒരുപോലെ ഒരേ അളവിൽ ഒരേ പ്രകാരത്തിൽ നിലകൊള്ളുന്നതും അവ നശിക്കുന്നതും സർവ ജഗത്കാരണവും സർവവ്യാഗിയുമായ ഈശ്വരനെ ആരറിയുന്നു അവന് മാത്രമേ ആ വിഷയത്തിൽ അറിവുണ്ടാകുകയുള്ളൂ. തത്വമേത പ്രകായാന്തി ഗീത സർവഹിതാഭവി ചാതുർവർണ്ണ്യ വ്യവസ്ഥായ പ്രമാണാംഗകഥം ഭവേത്. ഊഹാഭോഗപടു സൂക്ഷ്മഗതിർ വിശ്വഗിതേരത തത്വജ്ഞ പ്രഭവേ കശ്ചിത് സഹസദ്വ്യക്തികർമ്മണേയും ലിംഗേ പരീക്ഷിതം ഗ്രന്ഥം സമ്യക്ജാനാദി യോബുധ സഹിശക്നോതി സത്യാർത്ഥം അവഗന്തും യഥാതഥം. നരവംശചരിത്രസ്യ തത്വശാസ്ത്രസ്യ ചക്രമാത് അഭ്യാസ ലഭ്യതേ ജ്ഞാനം അജ്ഞാന വിനിവർത്തക ബോദ്ധാരോ മത്സരഗ്രസ്ത പ്രഭവസന്മയദൂഷിത അബോധാവഹചാന്യോ ജീർണമംഗോ സുഭാക്ഷിതം. അജ്ഞസുഖസമാരാധ്യ സുഖതരം ആരാധ്യതേ വിശേഷജ്ഞ ജ്ഞാനലവ ദുർവിക്തം ബ്രഹ്മാവിനരം രഞ്ജയത് സുഭാക്ഷിതോ മേ ഭർത്തേ ഭർത്തൃഹരേർ വദന പങ്കജാഗളിതേ സതതം സേവ്യ ലോകോദ്ധാരണ തൽഭരം. പറയുകയാണ് വ്യാകരൻ എന്ന ഗ്രന്ഥത്തിന്റെ സുഭാഷിതത്തിന്റെയും കർത്താവായ ഭർത്തൃഹരി മുഖാംബുജത്തിൽ നിന്ന് ഒഴുകി വന്ന ഈ സുഭാഷിതങ്ങളെല്ലാം ലോകർക്ക് അഭ്യുദയത്തെയും സുഖത്തെയും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതി ഗുരുരതി ദീപ്രം ഇത് ഗുരുരതി ദീപ്രം ദേശനാരൂപദീപം
ചിരവിഹിത തപസ്യാഷ്ടിയാഗ്ര പ്രഫുല്ലം ജഗതവനപരോസൗ ശാസ്ത്രമുഖ്യായ ദത്തോ വിരമതി അധികഭക്യാസുനുസൈ. ലോകാനുഗ്രഹ തൽപരനായ ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ കാലം അനുഷ്ഠിച്ച തപസ്സാകുന്ന ദീപേഷ്ടിയുടെ അഗ്രത്തെ കത്തി നിൽക്കുന്നതും അത്യധികമായ ജ്വലിക്കുന്നതുമായ ഉപദേശമാകുന്ന വിളക്ക് ശിഷ്യപ്രമുഖരായിരിക്കുന്നവർക്കായി ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്യജനങ്ങൾക്ക്, ഭാഗവത സപ്താഹം കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്യജനങ്ങൾക്കുമായി ഭക്തിയോടുകൂടി സ്തുതിക്കപ്പെട്ടവനായി തീരേണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ ഈ വചസ്സുകളെല്ലാം ഉപദേശവ്യാപാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വിരമിച്ചിരിക്കുന്ന ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നതെല്ലാം അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരുദേവനെ ഭക്തിപൂർവം നമ്മളെല്ലാം സ്തുതിക്കണം. ഇതി പഞ്ചദശ സർഗ സമാപ്ത. നാളത്തെ കാര്യം നിങ്ങളുടെ സൂചിപ്പിക്കുകയാണ്. ദാരിദ്ര്യമെന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നുള്ള അർത്ഥമല്ല. ഷുഗർ പ്രഷറൊക്കെ വരുന്ന ആളുകൾക്ക് ഇന്ന ഇന്നതേ കഴിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വരാണ്ടിരിക്കാൻ, മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ വരാണ്ടിരിക്കാൻ അവൽക്കിഴി കൊണ്ടുവന്ന് സമർപ്പിക്കാം. ദാരിദ്ര്യം എപ്പോ വേണേലും നമ്മളെ തേടി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തിപൂർവം കുചേലഗതിക്ക് അവൽക്കിഴി കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഇനി കുചേലനായിട്ട് ആർക്കെങ്കിലും ആരെങ്കിലും കുട്ടികളെ വേഷം കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അത് യജ്ഞവേദിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ്.
ഭേദം നിമിത്ത മഴൽ വ്യാപിച്ചു ഭാരതമുഴുന്നൊരു നാളിലിക ഭക്തിച്ച ജാതി മതഭേദങ്ങൾ മാറ്റി ജന രക്ഷയ്ക്കണഞ്ഞ ഗുരുനാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ നാരായണാഖ്യ ഗുരുദേവൻ പിറന്ന വയൽ വാരത്തു വീട്ടിലവതാരാർത്ഥമായറിയ രോമലുണ്ണിതവ ലീലാവിലാസമക ആരി വിളങ്ങിടുക നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശ പരബ്രഹ്മരൂപഗുരുനാരായണായ നമ വിദ്യാർത്ഥിയായ അറിവ് നന്നായി ഗ്രഹിച്ചു പുനരധ്യാത്മയോഗിവരനായി ഭവിച്ചു ഗുരു വിദ്യാദിരാജസഖനായി വസിച്ചു ചിര അജ്ഞനാഥ ഗുരുനാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ ഫല സന്താപനാശന പര ബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
ദേവപ്രതിഷ്ഠകൾ നടത്തി മനുഷ്യരുടെ ദിവ്യത്വ ശക്തിയെ ഉണർത്തുന്നതിനു ഗുരു ദേവാലയങ്ങൾ പണി ദേവർക്കും ഈശ്വരനെ വിപ്പതിനു ഗുരുനാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ.
തന്നിൽ വിളങ്ങുമഖിലാത്മാവ് തന്നെ പര ഉള്ളിൽ വിളഞ്ഞിടുമെന്നാകയാൽ മനുഷ്യർ ഒന്നാണവർക്കിടയിലുള്ളൊരു ഭേദമത് തീർന്നിടുക വരദ നാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
നാം തന്നെ നമ്മയറിയണം, അറിഞ്ഞു സ്വയം നന്നാകണം, പരമസത്യം ഗ്രഹിപ്പതിനു കണ്ടെത്തിടേണ്ട പൊരുൾ താൻ തന്നെ എന്നതിനു കണ്ണാടി കാട്ടി ഗുരുനാരായണായ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
ഉത്കർഷമാർന്ന ഗുരുദേവന്റെ സന്നിധിയിൽ വിശ്വപ്രസിദ്ധ കവിടാഗോറു ഗാന്ധിജിയും വന്നായവർക്കു പരമാനന്ദമാർന്ന പരമാചാര്യരൂപ ഗുരുനാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
ആത്മീയമായ അറിവ് നൽകുന്നതിനു പുനരദ്വൈത ബോധമഖിലർക്കും ലഭിപ്പതിനു ആത്മോപദേശ ശതകങ്ങൾ ചൊരിഞ്ഞ പരമാചാര്യ രൂപ ഗുരുനാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
യോജിച്ചു ശക്തി നിലനിർത്തി മനുഷ്യരുടനായാവകാശമത് നേടുന്നതിനു ഗുരു യോഗം ശമച്ചു ജനനീതിക്കു വേണ്ടി അടരാടുന്നതിനു മിക നാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
തീരാത്ത ബാധ പലതും മാറ്റി വ്യാധികളും മാറാത്ത ഭ്രാന്തുകളതും മാറ്റിയാധികളും പ്രാർത്ഥിച്ചവർക്കഭയമായി അവശ്വരുടെ ദുഃഖങ്ങൾ തീർത്ത ഗുരുനാരായണായ നമ.
നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശൻ പരബ്രഹ്മ രൂപ ഗുരുനാരായണായ നമ.
സൽക്കർമ്മമേവരുമനുഷ്ഠിച്ചു ജാതിമത ഭ്രാന്തി വിട്ടു സമസ്നേഹം പുലർത്തിടുക ദുഃഖങ്ങളറ്റു പരമാനന്ദമോടുപോയി വാഴ്വതിനു നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപ ഗുരു നാരായണായ നമ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
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 ഓം നമോ ഭഗവതേ നാരായണായ